السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ട് നമുക്ക് തിരഞ്ഞെടുത്താണ് ഇസ്ലാം, അഥവാ നമ്മൾ ജീവിക്കേണ്ട വ്യവസ്ഥ എന്നുള്ളത്. അതിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൂടുതൽ അടുക്കുകയും അതുപോലെ തന്നെ നാളെ പരലോക വിജയമെല്ലാം നാം കരസ്ഥമാക്കേണ്ടത്. ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇസ്ലാമിൽ ഉലമാക്കൾക്കിടയിൽ പ്രബലമായ, അതല്ലാതെയും നമുക്കൊക്കെ പരിചയമുള്ള, നമ്മുടെ നാടുകളിലും കേട്ട് പരിചയമുള്ള, ഇൻഷാല്ലാഹ് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും, ഒരു ഖായിദ. ഖായിദ എന്ന് പറഞ്ഞാൽ തത്വം. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ആദ്യം ഖായിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിഖ്ഹിന്റെ ഭാഷയിൽ ഒരുപാട് മസ്അലകൾക്ക് ആവശ്യമാകുന്ന രീതിയിൽ തെളിവുകൾ എടുക്കാൻ ഉലമാക്കൾ ചില കുറഞ്ഞ വാക്കുകളിൽ ആ നിയമം ചുരുക്കി വെക്കും. അതാണ് ഖായിദ. അതിനൊരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ പല മസ്അല ഉണ്ടാക്കാൻ പോലെ. ഇത് ഫിഖ്ഹിന്റെ ഒരു മസ്അലയായിട്ടല്ല ഈ വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തായിട്ടുള്ള, അള്ളാഹു തആലയുടെ നടപടിക്രമമായിട്ടുള്ള ഒരു രീതി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിലുള്ള ഫഹ്മ് നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടാൽ, നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ ഒരുപാട് മുന്നേറാനും നമ്മൾ അടിമപ്പെട്ടു പോകുന്ന പാപങ്ങളിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കാനും, അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ പറയുന്ന വിഷയം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അൽ ജസാ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രതിഫലം, അതായത് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതാണ് ജസാഉ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നന്മയാവാം തിന്മയാവാം, തിന്മയ്ക്ക് അതിനനുസരിച്ചിട്ടുള്ളത്, അതാവുമ്പോ ശിക്ഷയായിട്ട് മാറും. അൽ ജസാ, ജസാ ഒരുത്തന് ലഭിക്കുന്ന പ്രതിഫലം, മിൻ ജിൻസിൽ അമൽ, അവന്റെ കർമ്മത്തിന്റെ ജിൻസ് അനുസരിച്ച്. ജിൻസ് എന്ന് പറഞ്ഞാൽ വർഗം എന്ന എല്ലാം അർത്ഥം, ഇവിടെ ഇനം. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് തരത്തിലും ഏതിനത്തിലുമാണോ അതിനനുസൃതമായിരിക്കും അവന് കൊടുക്കുന്ന പ്രതിഫലവും എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലാകട്ടെ പരലോകത്താവട്ടെ അവൻ ചെയ്ത നന്മക്കാവട്ടെ തിന്മക്കാവട്ടെ അള്ളാഹു തആല പ്രതിഫലം കൊടുക്കുക, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന രീതിയിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന് ഇഹ്സാൻ അല്ലാതെ മറ്റൊരു പ്രതിഫലം ഉണ്ടോ എന്നുള്ളത്. അതായത് ഇഹ്സാൻ ചെയ്യുന്നവർക്ക് ഇഹ്സാനോട് കൂടിയാവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജസാഉൻ വിഫാഖ, യോജിച്ച പ്രതിഫലം. അവർ ചെയ്ത കർമ്മങ്ങൾക്ക് അതിന് അനുസൃതമായ യോജിച്ച പ്രതിഫലമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. ഒരുപാട് ആയത്തുകളിൽ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു തത്വത്തിന്റെ തെളിവ് നമുക്ക് ലഭിക്കും, ഇൻഷാല്ലാഹ് നമ്മൾ പറയും. അപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർകും. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സഹായിച്ചാൽ, അവന്റെ ദീനിന്റെ കാര്യങ്ങൾ അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സഹായിച്ചാൽ, യൻസുർകും, അള്ളാഹു തആല നിങ്ങളെ സഹായിക്കും. ഈ ഒരു ആശയം, ഈ ഒരു ഖായിദയിൽ ഒരുപാട് തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഓരോ കാര്യവും നമുക്ക് ബോധ്യപ്പെട്ടാൽ അതിൽ പറയുന്ന കർമ്മങ്ങളിൽ നമുക്ക് മുന്നിടാൻ സാധിക്കും. കാരണം അള്ളാഹു തആല പ്രതിഫലം നൽകുമെന്നുള്ള ദൃഢത വരിക്കും, കൈവരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പാപങ്ങൾ, നാം ചെയ്യുന്ന പാപങ്ങൾക്ക് അതിനനുസൃതമായ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ടാൽ പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ അത് തന്നെ മതിയാവും. അപ്പോൾ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الخير لا ياتي الا بالخير. خير നന്മ എന്നുള്ളത് നന്മ അല്ലാതെ മറ്റൊന്നും കൊണ്ടുവരില്ല.
നന്മ എന്നുള്ളത് നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരില്ല എന്നുള്ളത്. അതായത് നാം ജീവിതത്തിൽ എന്തൊക്കെ നന്മ ചെയ്താലോ അതിനനുസൃതമായ നന്മ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഖൈർ ഖൈർ അല്ലാതെ കൊണ്ടുവരില്ല. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുൽ മഅറൂഫി ഫി ദുനിയ ഹും അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ. മഅറൂഫിന്റെ നന്മയുടെ ആളുകൾ, അത് ദുനിയാവിൽ ആരാണോ നന്മയുടെ ആളുകൾ അവർ തന്നെയായിരിക്കും പരലോകത്ത് മഅറൂഫിന്റെ ആളുകൾ. വഅഹ്ലുൽ മുൻകരി ഫി ദുനിയ ഹും അഹ്ലുൽ മുൻകരി ഫിൽ ആഖിറ. ആരാണോ ദുനിയാവിൽ തിന്മയുടെ മുൻകരിന്റെ ആളുകൾ അവർ തന്നെയായിരിക്കും നാളെ പരലോകത്ത് മുൻകരിന്റെ ആളുകൾ. ഇവിടെ എന്താണോ നമ്മുടെ അവസ്ഥ, നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിനനുസൃതമായിരിക്കും പരലോകത്തുണ്ടാവുക, നന്മക്കും തിന്മക്കും എല്ലാം. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂമൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. അർറഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, റഹ്മത്തുള്ളവർക്ക് കാരുണ്യം കാണിക്കുന്നവർ അല്ലാഹു തആല കാരുണ്യം കാണിക്കും. എന്നിട്ട് പറയാണ്, ഇർഹമൂമൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് റഹ്മത്ത് കാണിക്കുക, കാരുണ്യം കാണിക്കുക. യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് വേണമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ റഹ്മത്ത് കാണിക്കുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എങ്ങനെ നേടിയെടുക്കാൻ നമുക്കറിയില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യും, നമുക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടാവും, നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെയോ ഓടി നടന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ദീനിയായിട്ട് ഇബാദത്തിൽ തന്നെ എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടും. നമുക്കറിയില്ല എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമയെ സഹായിക്കുക എന്ന്, നമുക്ക് ആവശ്യമുള്ള കാര്യം എങ്ങനെ നേടിയെടുക്കാമെന്നും. ഉദാഹരണത്തിന്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉകൾ, അസ്മാഉൽ ഹുസ്നാ വസിഫാത്തുൽ ഉലിയ, ഇത് മുൻനിർത്തി ദുആ ചെയ്യുക എന്നുള്ളത് തവസ്സുലുകളിൽ ഏറ്റവും ഉന്നതമായ കാര്യമാണ്. തവസ്സുലുകളിൽ ഏറ്റവും ഉന്നതമായ കാര്യമാണ്. അപ്പോൾ ഏത് സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഏത് ഇസ്മു കൊണ്ട് ദുആ ചെയ്യണം എന്ന് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ നാമങ്ങൾക്ക് അതിന്റെ ഓരോ ആശയങ്ങളും സിഫത്തുകൾക്ക് ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യ സമയത്ത് അതിനനുയോജ്യമായ അള്ളാഹുവിന്റെ അസ്മാഅകളും സിഫത്തുകളും മുൻനിർത്തി ചോദിച്ചാൽ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാൻ ഒരുപാട് സാധ്യത വർദ്ധിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ അള്ളാഹു, അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ റഹ്മത്ത് കാണിക്കണം. അതുപോലെ തന്നെ ഈ ഹദീസിൽ കാണാം, അർറഹിമു ശിജിനതു മിന റഹ്മാൻ. റഹീം, റഹീം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ചേർക്കുക, ബന്ധം ചേർക്കുക. അത് റഹ്മാൻ, റഹ്മാനിൽ നിന്ന് വന്നാൽ, അത് റഹ്മാൻ എന്ന പദത്തിൽ നിന്നാവാം, റഹ്മാനിൽ നിന്ന് വന്നാൽ. എന്നിട്ട് പറഞ്ഞു, ഫമൻ വസലഹ വസലഹുല്ലാഹ് വമൻ ഖതഅഹ ഖതഅഹുല്ലാഹ്. ആരാണോ അത് ചേർക്കുന്നത് അവരുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ബന്ധം ചേർക്കും. ആരാണോ അത് മുറിക്കുന്നത് അവരുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ബന്ധം മുറിക്കും. നമുക്ക് ആർക്കാണ് ആഗ്രഹമില്ലാത്ത അല്ലാഹു തആലയുമായിട്ടുള്ള ബന്ധം? അല്ലാഹു തആലയുമായിട്ട് ബന്ധം വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച കാര്യം എന്താണ്? റഹീം, നമ്മൾക്ക് ബന്ധമുള്ള നമ്മുടെ കുടുംബക്കാരോട് ബന്ധം സ്ഥാപിക്കുക. ഇവിടെയാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള പഹമ്മ്. നമ്മളൊരു കുടുംബ ബന്ധം സ്ഥാപിക്കുമ്പോ നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായും അല്ലാഹു മാത്രമാകുന്നത് അപ്പോഴാണ്. അല്ലാഹുവിൽ നിന്ന് അല്ലാഹുമായി എനിക്കുള്ള ബന്ധം അത് സ്ഥാപിക്കപ്പെടുന്നത് ഞാൻ ഈ കുടുംബ ബന്ധം ചേർക്കുമ്പോഴാണ്. അതേ സമയത്ത് കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവനോ അല്ലാഹു സുബ്ഹാനഹു വതആല അവനുമായി ബന്ധം മുറിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ അമലിനും അല്ലാഹു തആല കൊടുക്കുന്ന ജസാ അതിന്റെ ജിൻസ് അനുസരിച്ചായിരിക്കും. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മുഅ്മിനും മുസ്ലിമും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുർബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ എന്തെങ്കിലും ഒരു ഞെരുക്കം, എന്തെങ്കിലും ഒരു പ്രശ്നം, അവന്റെ ഒരു വിഷമം, അത് പരിഹരിച്ചു കൊടുത്താൽ, ഒരു മുഅ്മിനെ പരിഹരിച്ചു കൊടുത്താൽ നാളെ പരലോകത്തിൽ അവന്റെ, പരലോകത്തിൽ ആ അവനുണ്ടാകുന്ന പ്രശ്നവും ഞെരുക്കവും അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കും, അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, പരലോകത്തിൽ യഖീനുള്ള യൗമുൽ ഖിയാമയിൽ അല്ലാഹുവിൽ നിൽക്കേണ്ടതിന് ദൃഢബോധ്യമുള്ള ഒരുത്തൻ അതിനു വേണ്ടി ഇറങ്ങി തിരിക്കും. നമുക്ക് പലപ്പോഴും ഇബാദത്ത് അള്ളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം നോമ്പ് തെക്കാത്ത അതിലങ്ങോട്ട് ഒതുക്കി നിൽക്കുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ പിന്നെ നിർബന്ധമായതല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം. അങ്ങനെയല്ല, സലഫുകളും സഹാബാക്കളും അതുപോലെ തന്നെ ഉലമാക്കളും ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പറ്റി ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ജനങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ധാരാളമായി സമയം ചെലവഴിക്കുമായിരുന്നു, അതിനിറങ്ങി പുറപ്പെടുമായിരുന്നു ഇബ്നു തൈമിയ റഹിമഹുള്ള. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാരണം, ഇബ്നു തൈമിയക്ക് അറിയാം ജനങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ ഇതിന് പോകുമ്പോൾ അല്ലാഹു തആല ഈ അദ്ദേഹത്തെ ഇബ്നു തൈമിയെ സഹായിക്കുന്നത് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ, നമ്മുടെ ഒരു സഹോദരൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ധൈര്യമായിട്ട് അല്ലാഹു തആല പരലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഞെരുക്കം വിശാലമാക്കുന്ന ബോധ്യത്തോടു കൂടി ഉറപ്പിച്ച് നമുക്കത് പരിഹരിക്കാൻ ഇറങ്ങാം, നമുക്ക് ലഭിക്കും ഇൻഷാഅള്ളാ. അതാണ് അല്ലാഹു തആലയുടെ ഈ രീതി, അല്ലാന്റെ രീതി അങ്ങനെയാണ്. ഈ ഹദീസിൽ തന്നെ കാണാം, വമൻ യസ്തറ അലാ മുഅസിരിൻ യസ്തറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽആഖിറ. ഞെരുക്കം അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ടാവട്ടെ മറ്റു തരത്തിലാവട്ടെ, ഞെരുക്കം അനുഭവിക്കുന്ന അവന്റെ കാര്യം വിശാലമാക്കിയിട്ട് ഒരുത്തം കൊടുത്താൽ, എളുപ്പമാക്കി കൊടുത്താൽ, അല്ലാഹു തആല ദുനിയാവിലും പരലോകത്തിലും അവന്റെ കാര്യം വിശാലമായി കൊടുക്കും. കാരണം കാര്യങ്ങൾ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, എല്ലാ കാര്യവും അല്ലാഹു തആല അവനത് വിശാലമാക്കി കൊടുക്കും. അതുപോലെ തന്നെ പറഞ്ഞു, വമൻ സത്തറ മുസ്ലിമൻ സത്തറഹു അല്ലാഹു ബിദ്ദുനിയാ വൽ ആഖിറ. ഒരാൾ ഒരു മുഅ്മിനെ മറച്ചു വെച്ചാൽ, അഥവാ ഒരു മുസ്ലിമിന്റെ തന്റെ സഹോദരന്റെ ന്യൂനതകൾ ആളുകളിൽ നിന്ന് മറച്ചു വെച്ചാൽ, അല്ലാഹു തആല ദുനിയാവിലും പരലോകത്തിലും അവന്റെ ന്യൂനതകൾ അല്ലാഹു തആല മറച്ചു വെക്കും. നമ്മൾ ആലോചിച്ചു, നമ്മൾ അറിയാതെ നമുക്ക് പലർക്കും നമ്മൾക്ക് സംഭവിക്കുന്ന പാപങ്ങൾ എന്താണെന്നോ തെറ്റെന്താണെന്ന് പോലും അറിയണം. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അവൻ അറിയാതെ ചെയ്യുന്നത്. അവൻ ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും അവൻ മറന്നുപോയത്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം ചില ആളുകൾക്ക് എന്താണ് പാപം എന്ന് തന്നെ അറിയില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് പാപമാണോ അല്ലേ എന്ന് അറിയണ്ടേ, അത് തന്നെ അറിയില്ല. നല്ല പാപം ചെയ്ത് തൗബീദി സ്ഥിരപറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിന്റെ എന്തെങ്കിലും ഒരു ന്യൂനത, അവൻ ചെയ്യുന്ന പാപങ്ങളാവട്ടെ അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്ത ഒരു ന്യൂനതകൾ മറച്ചു വെച്ചാൽ, നമ്മുടെ ചെയ്താൻ നമ്മളോട് പ്രേരിപ്പിക്കും പറയാൻ, മറ്റുള്ളവരോട് അത് പ്രകടമാക്കാൻ, പരസ്യമാക്കാൻ, അത് മറച്ചു വെച്ചാൽ അല്ലാഹു തആല നാളെ പരലോകത്ത് അല്ല ദുനിയാവിൽ തന്നെയും നമ്മുടെ ന്യൂനതകൾ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, അതുപോലെ ഓരോന്നും ദുനിയാവിലും പരലോകത്തും അല്ലാഹു തആല മറച്ചു വെക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീ. അല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അല്ലാഹു തആല ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീ, തന്റെ സഹോദരനെ അവൻ സഹായിക്കുന്നിടത്തോളം കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല, സഹോദരങ്ങളെ, ഈ ഹദീസൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മള് വലിയൊരു സാമ്പത്തിക ആവശ്യം നമുക്ക് വന്നു, അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ സാമ്പത്തികമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സംഖ്യ നമ്മൾ ഒരുമിച്ച് കൂട്ടി. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടിക്ക് ഒരു അസുഖം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ആവശ്യം, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വേറൊരു സുഹൃത്ത്, മുഅ്മിനായ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ സഹോദരൻ നമ്മളെ വിളിച്ചു പറയുന്നത്, എനിക്ക് എന്റെ കുട്ടിയേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി പണം ആവശ്യമുണ്ട്, എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ മനസ്സിൽ എന്താ വരിക, നമുക്ക് കൊടുക്കാൻ സാധിക്കൂല. നമ്മളെന്താ, നമുക്ക് അതൊരു ആവശ്യം, നമ്മൾ ഒരിക്കലും ഇതേപോലെ ഒരു ആവശ്യം. ഈ ഹദീസ് യഖീനാകുന്ന, ഉറപ്പാവുന്ന ഒരുത്തിന് എളുപ്പമാണ്. അവനാ തന്റെ സഹോദരന്റെ ആ ഞെരുക്കം പരിഹരിക്കുന്നതോടുകൂടി എന്താവശ്യത്തിനാണോ അവൻ ആ പണം വേണ്ടി വന്നത്, ആ പണത്തിലൂടെ അല്ലാതെ തന്നെ അല്ലാഹു തആല അത് പരിഹരിച്ചു. അല്ലാഹു തആല കാതിറാണ്, അല്ലാഹു തആല അതിന് കഴിവുള്ളവരാണ്. ഇത് നമുക്ക് ബോധ്യപ്പെടണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ആ സന്ദർഭത്തിൽ എടുക്കണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അഴിമു വേണം, അമല് കൊണ്ട് ആ ഈമാനിന് തോപ്പത്ത് വേണം. അതല്ലാതെ ഈ ഹദീസുകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പറ്റൂല. കേട്ടു പോവാ, ഓരോ ഹദീസും കേൾക്കാൻ എളുപ്പമാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങളിൽ ആ ഹദീസ് അനുസരിച്ച്, അതിന്റെ മുഖ്തല അനുസരിച്ച് അമൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം. അതാണ് അള്ളാഹുള്ള വിശ്വാസം, അള്ളാഹു തആലക്ക് കഴിയും. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു തആല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത്. നിസ്കരിക്കാനും നോമ്പുവെക്കാനും മാത്രമാണെങ്കിൽ അള്ളാഹുവിന്റെ കോടാനും കൂടി മലക്കുകളുണ്ട്, മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. മലക്കുകൾ ചോദിച്ചു എന്തിനാ നിന്നെ തസ്ബീഹ് നടത്താൻ, ഞങ്ങളൊക്കെ അല്ലേ, പക്ഷെ അവനല്ല മനുഷ്യൻ അതിനേക്കാൾ അള്ളാഹു തആലയുടെ ഹിക്മത്തിന്റെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിടി. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഉറച്ച ബോധം വേണം ഈ സായുധ. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഓരോ സന്ദർഭത്തിൽ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം നാവുകൊണ്ട് പറഞ്ഞ എന്നാൽ ഈമാൻ ഹൃദയത്തിൽ കടക്കാത്ത ആളുകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതബ്ബ ഔറത അഖീഹി അൽ മുസ്ലിം തതബ്ബ അല്ലാഹു ഔറത, ومن تتبع الله عورته يفضحه ولو في جوف رحله. ആരെങ്കിലും മൻ തതബ്ബ, ഒരു സഹോദരന്റെ ഔറത്തിൽ അവന്റെ ന്യൂനതകൾ പിന്തുടർന്ന് അന്വേഷിച്ച് അത് തെരഞ്ഞു നടക്കുന്ന അവസരങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, മൻ തതബ്ബ ഔറത അഖീഹി അൽ മുസ്ലിം, ഒരു മുസ്ലിം സഹോദരന്റെ ന്യൂനത ഒരുത്തങ്ങനെ അന്വേഷിച്ച് അകന്നിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ് തതബ്ബ അല്ലാഹു ഔറത, അങ്ങനെയാണെങ്കിൽ അവന്റെ ന്യൂനതകൾ അള്ളാഹു തആല പിന്തുടരും. എന്നിട്ട് പറയാണ്, വമൻ തതബ്ബ അല്ലാഹു ഔറത, ഒരുത്തന്റെ ഔറത്ത് അള്ളാഹു തആല ന്യൂനതകൾ അള്ളാഹു തആല പിന്തുടർന്നാൽ, യഫ്ളഹു വലൗ ഫീ ജൗഫി റഹ്ലി, അവനവന്റെ വീടിന്റെ അകത്ത് ആരും കാണാതെ ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ വരെ പരസ്യമാകും, അള്ളാഹു തആല അത് പരസ്യമാകും. സഹോദരങ്ങളെ, ചില പാപങ്ങൾ നമ്മൾക്ക് ഈ കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ആരും അറിയാതെ ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ ദുനിയാവിൽ ആരും കാണാത്ത, നമ്മൾ തന്നെ പറയൂ. ചില സന്ദർഭങ്ങളിൽ നമ്മളെ, ഉദാഹരണത്തിന് ചില ആളുകൾ ധാരാളമായി പാട്ട് കേൾക്കുന്ന, ധാരാളമായി സിനിമ കാണുന്ന, ധാരാളമായി മറ്റു പല കാര്യങ്ങൾ രഹസ്യമായിട്ട് ആരും അറിയുന്നില്ല വിശ്വാസത്തിൽ, എന്നാൽ പൊതുസമൂഹത്തിൽ ആളുകളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് അത് പുറത്തേക്ക് ചാടും, അള്ളാഹു തആല അത് ചാടിക്കും, ആളുകൾ അറിയും. അള്ളാഹു തആല രീതി അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പണ്ഡിതന്റെ ചരിത്രമെല്ലാം പിന്നെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഉണ്ടായതൊക്കെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് എന്താണ് അള്ളാഹു തആല, ഞാൻ പറഞ്ഞു ഈ പാപങ്ങളൊക്കെ മാനിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല, ചിലപ്പോൾ അത് ശഹവത്ത് കൊണ്ട് അവൻ വീണു പോകുന്നതായിരിക്കും. എന്നെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനത, നമ്മുടെ സഹോദരന്മാരുടെ ന്യൂനതകളൊന്നും അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബി ومن ومن يرائي يرائي الله به من سمع سمع പറഞ്ഞ സുമ്അത്തിന് വേണ്ടി, അതായത് ആളുകൾ പരസ്പരം പറയണം എന്നെ പറ്റിയിട്ട്, ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ആളുകൾ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമലി ചെയ്യാൻ. സമ്മ അല്ലാഹു ബി, അവൻ അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇഖ്ലാസ് ഇല്ല എന്നുള്ളത് അല്ലാഹു തആല ജനങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ വമൻ യുറായി യുറായി അല്ലാഹു ബി, ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി റിയാ ആയിട്ടാണ് അമലി ചെയ്യുന്നെങ്കിൽ അവന്റെ ഇഖ്ലാസ് ഇല്ല, അവൻ കാണിക്കുന്ന റിയാഇനാണെന്ന് ആളുകൾ മനസ്സിലാക്കും. സഹോദരങ്ങളെ, ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന അമൽ എത്ര വലുതാണെങ്കിലും കാണുന്നവരുടെ കൽബിൽ അല്ലാഹു തആല അറിയിക്കും, അതവന് ഇഖ്ലാസ് ഇല്ല. നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇഖ്ലാസോട് കൂടിയുള്ളതാണെങ്കിൽ അത് അങ്ങനെയും അല്ലാഹു തആല മനസ്സിലാവും. നമുക്ക് അള്ളാഹുവിന്റെ കയ്യിലാണ് കൽബുകൾ എന്ന് പറയുമ്പോ, മുനാഫിഖുകൾ അല്ലെങ്കിൽ സുമ്അത്ത് ആഗ്രഹിക്കുന്നവർ, റിയാ ആഗ്രഹിക്കുന്നവർ, അള്ളാഹ് ഈ ഹദീസ് മനസ്സിലാക്കിയാൽ മതി. ഇത് എന്താണോ അവരുദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു തആല അവർക്ക് കൊടുക്കും. നമ്മൾ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ അത് ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നുള്ളതിനുള്ള തെളിവുകളായിട്ട് വന്നിട്ടുള്ള ഹദീസുകളാണ്. ഈ പറഞ്ഞ മനസ്സിലായല്ലോ, നാം ചെയ്യുന്നതിനനുസൃതമായിട്ടുള്ള രീതിയിൽ അള്ളാഹു തആല പ്രതിഫലം നൽകും. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം ഈ രീതിയിൽ, അത് ചെയ്ത തിന്മകൾക്ക് ശിക്ഷയായിട്ട്, അതുപോലെ പല രീതിയിലും. ഒരു സംഭവം, ബനൂ ഇസ്രായേലുകാർ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞിരുന്നു, യൗമു സബ്തിൽ നിങ്ങൾ ഒരു മത്സ്യം പിടിക്കുന്ന, മീൻ പിടിക്കുന്ന ആൾ നിങ്ങൾ പിടിക്കരുത്. അല്ലാഹു തആല അവർ, വസ്അലഹും അനിൽ ഖരിയത്തിൽ ലത്തി കാനത് ഹാദിറത്തുൽ ബഹ്രി ഇദ് യഅദൂന ഫിസ് സബ്ത്, യൗമു സബ്ത് ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അല്ലാഹു തആല അവർക്ക് എന്ത് ചെയ്തു, ശനിയാഴ്ച ദിവസം ധാരാളം മത്സ്യങ്ങളെ അവരെ അടുക്കലാക്കി വന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇവർ എന്ത് ചെയ്തു, ഇവരിപ്പോ അള്ള പിടിക്കരുതെന്ന് പറഞ്ഞവർക്ക് മീൻ കണ്ടപ്പോ അവർക്ക് ആഗ്രഹം വന്നു. അങ്ങനെ ആയപ്പോ അവർ ചെയ്ത കാര്യം എന്താണ്, ശനിയാഴ്ച ദിവസം മീന് ധാരാളമായ ദിവസം മീൻ അവർ പിടിച്ചെടുത്തില്ല, അവരൊരു വേലിയൊക്കെ കെട്ടി മീൻ തിരിച്ച് പുറത്തു പോകാത്ത രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കി, എന്നിട്ട് പിറ്റേന്ന് അത് പിടിച്ചു. ഇങ്ങനെ ഉണ്ടായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത എന്താണ്, ഫലമാ അതൗ അൻ മാനുഹു അൻഹു ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, അല്ലാഹു തആല അവരെ കുരങ്ങന്മാരാക്കി. ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള ഈ സംഭവത്തെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് കൊടുത്തു ഇത് അൽ ജസാഉ മിൻ ജിൻസിൽ അമല. കാരണം അവർ ചെയ്തത് എന്താണ്? ഒറ്റയടിക്ക് പറഞ്ഞാൽ അതെന്താണ്? തെറ്റാണെന്ന് പറയാൻ പറ്റൂല. അവർ ശനിയാഴ്ച പിടിച്ചിട്ടില്ല, എന്നാൽ ചെയ്തത് എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് അള്ളാഹു തആല അവരെ കുരങ്ങന്മാരാക്കി. കണ്ടാൽ മനുഷ്യനോട് ഏറ്റവും സാമ്യം തോന്നുന്നതും എന്നാൽ മനുഷ്യനുമല്ലാത്ത രീതിയിൽ, മനുഷ്യനോട് ഏറ്റവും സാമ്യം തോന്നുന്ന മനുഷ്യനുമല്ലാത്ത രീതി, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ ഒരു ശിക്ഷ അവർക്ക് കൊടുത്തു എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു യൂസുഫിൽ ആ സഹോദരങ്ങൾ ചെയ്തത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സഹോദരങ്ങൾ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് അവർ തിരിച്ചു വരികയാണ്. വാപ്പാന്റെ അടുത്തേക്ക് വാപ്പ യൂസുഫിനെ പിടിച്ചോണ്ട് പോയി. അവര് നുണ പറയാതായി, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കണം, ഇതെല്ലാം പറഞ്ഞിട്ട് വാപ്പാന്റെ തിരിച്ചു വരാം. ഇതേ സഹോദരന്മാർക്ക് കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ അവസ്ഥ എന്താണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിന്റെ രാജാവായിട്ട് ബെന്യാമിനെ തന്റെ അടുക്കൽ പിടിച്ചു നിർത്തിയപ്പോ ഈ സഹോദരങ്ങൾ ചെല്ലുന്നത് എങ്ങനെയാണ്? പാപ്പാന്റെ അടുത്ത് എന്താ പറയാ? നമ്മുടെ സഹോദരനെ നമ്മൾ ഇതാക്കി, പാപ്പാന്റെ അടുത്ത് എന്താ പറയാ? പാപ്പ നമ്മളെ മറ്റൊരു കളവ് പറയാൻ തയ്യാറായിട്ടാ പോകണം. അന്ന് അവർ ആ മനസ്സിൽ വെച്ച ആ എല്ലാ വിദ്വേഷത്തിനും മനസ്സിൽ വിഷമമായിട്ട് അതിനനുസൃതമായ നിലയിൽ, പാപ്പ ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വന്ന മറ്റ് സംഘങ്ങളോട് ചോദിച്ചു നോക്ക്, ആ രീതിയിൽ പറയേണ്ട അവസ്ഥ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകും. ഈ തത്വം നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, കൊടുത്താൽ കിട്ടും, വിതച്ചതേ കൊയ്യുന്നില്ലേ, അത് തന്നെയാണിത്. ജീവിത അനുഭവങ്ങളിൽ നിന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്, പ്രായമായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും പല സമയത്ത്. എന്നാൽ ഒരു മുഅ്മിൻ എന്താണ്? കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് അള്ളാഹു തആല വ്യക്തമായി ചെയ്യുന്നതാണ്, സഹോദരങ്ങളെ നാം പറയുന്നത്, നാം ദുനിയാവിൽ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിനനുസരിച്ചുള്ള നമുക്ക് ലഭിക്കും, തിന്മയാണെങ്കിൽ അതിനും. അള്ളാഹു തആല മറ്റൊരായത്തിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. مؤمنين الله صفات പറയുമ്പോൾ അവരുടെ പ്രത്യേകത പറയുമ്പോൾ, പിന്നെ അവര് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹു തആലയോട് രാത്രി ഭയപ്പെട്ടുകൊണ്ടും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടെല്ലാം ഇബാദത്ത് നമസ്കരിക്കുന്ന ആളുകൾ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞു, فلا تعلم نفس ما اخفي لهم من قرة عين جزاء بما كانوا يعملون. ഒരാൾക്കും അറിയില്ല എന്തൊക്കെ കൺകുളിരിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് മറച്ചു വെച്ചിട്ടുള്ളത് അവർക്ക് പ്രതിഫലമായിട്ട് എന്ന്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഈ ഹദീസിനെ ഈ കായിതയിൽ ഈ ആയത്തിനെ ഈ കായിതയിൽ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, രാത്രി നമസ്കരിക്കുക എന്നുള്ളത് രഹസ്യമായ ഒരു അമലാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയുടെ ഇരുട്ടിൽ മറ്റാ എല്ലാവരും ഉറങ്ങുമ്പോൾ ആ അവസ്ഥയിൽ രഹസ്യമായി അവൻ ചെയ്യുന്ന അമലിന് അള്ളാഹു തആല പ്രതിഫലവും രഹസ്യമാക്കി വെച്ചു, അതിനുള്ള ജസാഉ എന്നുള്ളത്. അത് ഓരോ അമലിനും അതിന് യോഗ്യമായ രീതിയിൽ കൊടുക്കുമെന്ന്. അതുപോലെ മറ്റൊരു സംഭവമാണ് വൽ ബൈത്തുൽ മഅ്മൂർ, സൂറത്തു തൂറിൽ പറയുന്ന ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തുള്ള കഅബയുടെ നേരെ മുകളിലായിട്ട് ആകാശ ലോകത്തുള്ള മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മഅ്മൂർ. ഇവിടെ ഈ ബൈത്തുൽ മഅ്മൂറിനെ ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇൽ മിഅ്റാജിൽ കണ്ടു. കാണുന്നത് എങ്ങനെയാണ്? ബൈത്തുൽ മഅ്മൂർ ചാരിയിരുന്നുകൊണ്ട്, ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമല. ദുനിയാവിൽ കഅബ അള്ളാഹു തആല പണിയാൻ കൽപ്പന പ്രകാരം പണിതത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആകാശ ലോകത്ത് അവിടെ ആ ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുന്ന അവസ്ഥ ഇബ്രാഹിം നബിക്ക് കൊടുത്തു എന്ന്. അതായത് നാം ഇതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം, നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വരുന്ന കാര്യമാണ്, നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിന് യോഗ്യമായ രീതിയിലുള്ള പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നുള്ളത്. അതുപോലെ തന്നെ മുനാഫിഖുകളുടെ കാര്യം പറയുമ്പോൾ സൂറത്തുൽ ഹദീദിൽ നാളെ പരലോകത്ത് മുനാഫിഖുകൾ മുഅ്മിനീങ്ങളുടെ പ്രകാശം കാണും, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് തരോ ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോയിക്കോളി, നിങ്ങളുടെ പിന്നിലാണ് പ്രകാശം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫവരിബ ബൈനഹും സൂരിൻ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹി റഹ്മ വളാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അവരുടെ എന്താണ് അവസ്ഥ? അവരുടെ ഇടയിൽ ഒരു വാതിൽ ഉണ്ടാവും, അതിന്റെ ബാത്തിൻ അതിന്റെ ഉള്ളിൽ കാരുണ്യമായിരിക്കും, അതിന്റെ പുറത്ത് അദാബായിരിക്കും. ഇതിനെ വലമാക്കൾ വിശദീകരിക്കുന്നത് മുനാഫിക്കുള്ള അവസ്ഥ. അവര് പുറത്ത് ഇസ്ലാം അഭിനയിച്ചു, ഉള്ളിൽ അവര് നിഫാഖും കുഫറും വെച്ചു, അതുകൊണ്ട് അവരുടെ ഉള്ളിൽ റഹ്മത്തായി, അവർക്ക് പുറത്ത് അദാബു ലഭിക്കുന്ന ശിക്ഷ പരലോകത്തുണ്ടായി. അതുപോലെ തന്നെ പലിശ തിന്നുന്നവർ വല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സ് ذلك ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ൽ റിബ. പലിശ ചെയ്യുന്നവർക്ക് പിശാചുബാധ ഏറ്റ് ബോധഭ്രാന്തനാകുന്ന പോലെ ആ ഒരു അവസ്ഥയിൽ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താ പറഞ്ഞു? അവര് പലിശ പോലെ തന്നെയാണ് കച്ചവടം എന്നുള്ളത് പറഞ്ഞു. പലിശ പോലെ തന്നെയാണ് കച്ചവടം എന്നത്. കച്ചവടം പലിശ ഒക്കെ ഒന്ന് തന്നെയാണ് പറഞ്ഞു. ഇതിനെ വിശദീകരിക്കുമ്പോ ഇമാം സഅദി റഹിമഹുല്ലാഹി ജിൻസിലാണ്. കാരണം അവര് തല തിരിഞ്ഞാ പറഞ്ഞത്, കച്ചവടമായിട്ട് അവരെ തല തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവർക്ക് ശിക്ഷയും അവരുടെ ബുദ്ധി മറയുന്ന തല തിരിയുന്ന അവസ്ഥയിൽ ഉണ്ടാക്കി എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫൻസാഹും അൻഫുസഹും ഉലൈകഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ അള്ളാഹനെ മറക്കുന്ന ആളുകളായി മാറുക. അള്ളാഹനെ മറക്കുന്ന, അങ്ങനെയായാൽ അള്ളാഹു നിങ്ങളെ മറക്കും, അള്ളാഹു നിങ്ങളെയും മറക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇത് വിശദീകരിക്കുന്ന പറയുന്നുണ്ട്, അള്ളാഹനെ മറന്നവൻ ദുനിയാവിലും നാളെ പരലോകത്ത് അവൻ ശിക്ഷ അനുഭവിക്കുമ്പോഴും അള്ളാഹു അവനെ കുറിച്ച് മറക്കും. അതാ മറക്കുക പറഞ്ഞത് അള്ളാഹു തന്നെ ശ്രദ്ധിക്കൂല, അവന്റെ കാര്യം ശ്രദ്ധിക്കൂല എന്നുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കാണാൻ, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാല മിനല്ലാഹ്. കട്ടെടുക്കുന്ന, കളവെടുക്കുന്ന ആളും പെണ്ണും ആവട്ടെ, അവരെ രണ്ടുപേരുടെ ശിക്ഷ എന്താണ്? കൈ മുറിച്ച കളയാൻ. ഇത് വിശദീകരിക്കുന്ന പറയും, അവർക്ക് അക്കുന്നത് കൈയുണ്ടാവുമല്ലോ, അതുകൊണ്ട് അവരുടെ കൈ മുറിച്ച കളയാൻ. അതുപോലെ വ്യഭിചാരിക്കുള്ള ശിക്ഷ, വിവാഹിതനായ വ്യഭിചാരി അവനെന്താണ്? എറിഞ്ഞു കൊല്ലണം. അതും ചെറിയ കല്ലുകൾ കൊണ്ട് എറിയണം എന്നാ, ചെറിയ കല്ലുകൾ കൊണ്ട് എറിയണം. എന്താണെന്ന് വെച്ചാൽ അവൻ ശരീരം കൊണ്ട് മുഴുവൻ ആസ്വദിച്ച ഒരു തിന്മയാണത്. അവന്റെ ശരീരം മൊത്തം ചെറിയ കല്ലുകൾ കൊണ്ട് വേദന അനുഭവിച്ച് മരിക്കണം എന്നുള്ളത്. അങ്ങനെ ഓരോ വിഷയത്തിനും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിയാണ്. നമ്മൾ ചെയ്യുന്ന ഏത് നന്മയ്ക്കും അത് നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് നന്മയ്ക്കും അള്ളാഹു തആല നമ്മളെ കൈവിടൂല. ദുനിയാവിലും പരലോകത്തിലും അള്ളാഹു തആല ആ രീതി പിന്തുടരും. അതുപോലെ തന്നെ സൂറത്തു നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൽ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ദൃഷ്ടിദാറ്റം പറഞ്ഞു. ദൃഷ്ടിതാറ്റാൻ വേണ്ടി പറഞ്ഞു. ആ ദൃഷ്ടിതാറ്റാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല അടുത്ത ആയത്തുകളായിട്ട് സൂറത്തു നൂറിൽ പറയുന്നത് ആയത്തു നൂറാണ്, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ നൂറാണ് അള്ളാഹു എന്ന് പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം അള്ളാഹു തആല നൽകും. ഇത് ഇത് ബന്ധിപ്പിച്ചുകൊണ്ട് ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം റഹിമഹുമുള്ളാഹ് പോലെയുള്ളവർ അവര് പറയാറുണ്ട്, ഒരുപാട് പണ്ഡിതന്മാർ പറയുന്ന വിഷയം, ഒരാൾ ദുനിയാവിൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അവന്റെ ദൃഷ്ടി താഴ്ത്തുമ്പോൾ, അവന്റെ കണ്ണ് താഴ്ത്തുമ്പോൾ, അതിന് പകരമായിട്ട് ഈ നൂർ എന്താണ്? ഒരു മുഅ്മിനിന്റെ ഖൽബിൽ അള്ളാഹു തആല ഇട്ടുകൊടുക്കുന്ന ബസീറത്ത്, കണ്ണുകൊണ്ട് കാണാവുന്നതിനേക്കാൾ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഖൽബിന്റെ കണ്ണിനുള്ള ശക്തി, ആ പ്രകാശം അള്ളാഹു തആല നൽകും. അള്ളാഹുത്തെ ഒരു കാഴ്ച പറയണ്ടാ, പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാ. പ്രകാശം സാധനത്തിൽ തട്ടി നമ്മുടെ കണ്ണിൽ തട്ടുമ്പോൾ കാണാൻ പറ്റില്ല, പ്രകാശം ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂല. ഹറാമായ അള്ള നിരോധിച്ച ആ നോട്ടങ്ങളിൽ ദൃഷ്ടി താഴ്ത്തിയാൽ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഖൽബിന് ബസീറത്ത് നൽകും. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഹഖും ബാത്തിലും ഒരുപാട് കാര്യത്തിന്റെ അനന്തരഫലങ്ങൾ അള്ളാഹു തആല മനസ്സിലാക്കാൻ ആ ബസീറത്ത് നമ്മുടെ ഖൽബിന് നൽകും. നമുക്ക് എളുപ്പമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൗ അജ്റുൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഹ്സാൻ ചെയ്യുന്ന, അല്ലാഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് മഹത്തരമായ പ്രതിഫലമുണ്ട്. ഇബ്നു ഉസൈമ റഹിമഹുള്ളാ പറഞ്ഞു, ഒരു അടിമക്ക് ഈ ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന മഹത്തരമായ കാര്യമാണ് ഇഹ്സാൻ എന്നുള്ളത്, ദീന് ഇഹ്സാൻ, അതുപോലെ നല്ല തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും അദീമാണ്, മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള പ്രതിഫലവും മഹത്തരമാണ്. ദുനിയാവിൽ ഇഹ്സാൻ ചെയ്യുന്നവർക്ക് പരലോകത്ത് ഹിസ്ന, സ്വർഗമുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതലുണ്ട്. ദുനിയാവിലെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻതഅബ്ദുല്ലാഹി കഅന്നക തറാ ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക. അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹ് കാണുന്നതിലും നമുക്ക് അള്ളാഹിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അള്ളാഹ് നമ്മളെ കാണുന്നത് ഉറച്ച ബോധത്തിൽ ഇബാദത്ത് ചെയ്യുക. അതാണ് ഈ ദുനിയാവിലെ ഇഹ്സാൻ. പരലോകത്ത് സിയാദ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുക, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുക. ദുനിയാവിൽ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക്, അള്ളാഹുവിന്റെ മഅരിഫത്ത് ലഭിക്കുന്ന ആ ആളുകൾക്ക് നാളെ പരലോകത്ത് ഏറ്റവും വ്യക്തമായി, ഒരു മറയോ തടസ്സമോ മങ്ങലോ ഇല്ലാതെ അള്ളാഹുവിനെ അത്ര വ്യക്തമായി കാണാൻ പറ്റും. പാപങ്ങൾ കൊണ്ട് അകലും തോറും സ്വർഗത്തിൽ ദരജകൾ കുറയും തോറും അള്ളാഹുവിനെ കാണുന്ന കാഴ്ചയിൽ മങ്ങലുകൾ സംഭവിക്കുമെന്ന് ഉലമാക്കൾ പറയുന്നത്. കുഫാറുകൾ നരകത്തിൽ അവർ കാണുന്നില്ല, ആനന്ദത്തിന് പിന്നെ ആസ്വാദനത്തിന് നോട്ടം അവർ കാണുന്നില്ല, അവർ ഇരുട്ടിലായിരിക്കും അവർ. അപ്പൊ മുഅ്മിനീങ്ങൾ ഇവിടെ ഇഹ്സാൻ ചെയ്താൽ നാളെ പരലോകത്തെ ഏറ്റവും വലിയ സിയാദ എന്താണ്? അള്ളാഹുവിലേക്കുള്ള നോട്ടം, അള്ളാഹുവിലേക്കുള്ള നോട്ടം. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്താണ്? അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹമാണ്. പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം എന്താ? അള്ളാഹുവിനെ കാണലാണ്, അള്ളാഹുവിനെ കാണലാണ്. എന്നിട്ട് സഹോദരന്റെ ആഗ്രഹം നമ്മുടെ കൽബിൽ വേണം. എന്ത് കാര്യം ഉണ്ടാവുമ്പോൾ അള്ളാഹുവിനെ കാണണം എന്നുള്ള ആഗ്രഹം നമ്മുടെ കൽബിൽ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് ലഭിച്ചവർക്ക് അതിന്റെ ആസ്വാദനം അറിയാം, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ ആസ്വാദനം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇനിയും ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഈ ആശയം ഉൾക്കൊള്ളുന്ന മറ്റൊരു കാര്യമാണ് സലഫുകൾ പരസ്പരം ഉപദേശിക്കാറുണ്ടായിരുന്ന മൂന്ന് വാചകങ്ങൾ. സലഫുകൾ പരസ്പരം കത്തെഴുതുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ പരസ്പരം വസീയത്ത് ആയിട്ട് ഉപദേശിക്കാറുള്ള മൂന്ന് വാചകങ്ങൾ നമുക്ക് കാണാം. ഉലമാക്കൾ പറയാറുണ്ട്, ഈ വാചകങ്ങളെയും സ്വർണത്തെയും തൂക്കി നോക്കിക്കഴിഞ്ഞാൽ, അത് രണ്ടും തൂക്കിക്കഴിഞ്ഞാൽ ഈ വാചകങ്ങൾ കനം കൂടി നിൽക്കുന്ന അവസ്ഥകൾ കാണാൻ സാധിക്കും. വളരെ യാഥാർത്ഥ്യമാണ് ആ മൂന്ന് വാചകങ്ങൾ. ഒന്നാമത്തേത് മൻ അസ്ലഹ മാ ബൈനഹു വബൈന അല്ലാഹ് അസ്ലഹ അല്ലാഹു മാ ബൈനഹു വബൈന അന്നാസ്. ആരാണോ തന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള കാര്യങ്ങളെ നന്നാക്കുന്നത്, അവന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി കൊടുക്കും. തന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ളതിനെ നന്നാക്കുന്നവനെ ബാക്കിയുള്ള ജനങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു നന്നാക്കി കൊടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ കുടുംബ ജീവിതം മുതൽ നമ്മുടെ ഓരോ മേഖലയിലും നമ്മൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും മറ്റുള്ള കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്തറിയോ, ഞാൻ അള്ളാഹുവിനോട് ചെയ്തതിൽ എന്ത് അബദ്ധം പറ്റിയതെന്ന്. സലഫുകളിൽ പെട്ട ഒരു വ്യക്തിയെ എടുത്ത് ഒരാൾ വന്ന് ആക്ഷേപിച്ചു, ഒരാൾ വന്നിട്ട് ഒരേ കുറ്റം പറഞ്ഞു. അദ്ദേഹം ഉടനെ ചെയ്തത് എന്താണെന്നറിയോ, അദ്ദേഹം തന്റെ കവിൾത്തടം ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹ് ഇവനെ എന്നെ ആക്ഷേപിക്കാൻ എന്ത് പാപമാണോ ഞാൻ ചെയ്തത് അത് നീ പുറത്തു തരണേ. സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് എന്നാലും അവർ ബന്ധിപ്പിക്കാൻ കേട്ടാന്നറിയോ, ഞാൻ അള്ളാഹിനോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് എന്നാ. അതിന്റെ ഭാഗമാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള കരാറിൽ എവിടെ വാഴ്ച വന്നുവോ അതിന്റെ അനന്തര ഫലം. നമ്മുടെ ഭാര്യയിൽ നിന്നാവട്ടെ, വാഹനത്തിൽ നിന്നാവട്ടെ, അടിമകളിൽ നിന്നാവട്ടെ, സലഫുകൾ വീട്ടിലെ എലിയിൽ നിന്ന് വരെ അത് അനുഭവിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിനെ അനുസരിക്കാത്തവനെ വേറെ ഒന്നും അനുസരിക്കൂല, ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ അനുസരിക്കുന്നവനെ അള്ളാഹു തആല മറ്റെല്ലാത്തിനോടും കൽപ്പിക്കും അവനെ അനുസരിക്കാൻ. അഹമ്മദ് നബിന്റെ ചരിത്രം മഹത്തരമാണ്, നമ്മൾ ചിന്തിക്കാൻ. അഹമ്മദ് നബി മാത്രമല്ല, സലഫുകൾ വേറെ പലരുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കും. അഹമ്മദ് നബിന്റെ കാലത്ത് ഒരു പിന്നെ ഒരു ആൾക്ക് പിന്നെ പിശാച് ബാധ ഉണ്ടായി. അതിന് പിശാച് ബാധ ഉണ്ടായിട്ട് അഹമ്മദ് നബിനോട് വന്ന് പറഞ്ഞു, അഹമ്മദ് നബി പറഞ്ഞു എന്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് അവനോട് പോകാൻ പറഞ്ഞാൽ മതി പറയാൻ പറഞ്ഞു. അപ്പൊ ഒരാള് ശിഷ്യം കൊണ്ടുപോയിട്ട് പോയി പറഞ്ഞു, അഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവനോട് പോവാൻ. അപ്പൊ അത് പോയി, ഒഴിഞ്ഞുപോയി. അപ്പൊ അത് ഒഴിഞ്ഞുപോയി. അങ്ങനെ അഹമ്മദ് നബിന്റെ മരണശേഷം വീണ്ടും അയാൾക്ക് ഇതുപോലെയുള്ള ഒരു പ്രശ്നമുണ്ടായി, ഷെയ്ത്താന്റെ ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്ത്, ഈ നേരത്തെ കൊണ്ടുപോയ ആള് അതേപോലെ ചെരുപ്പഴുത്ത് പിന്നെ അത് പോവാൻ പറഞ്ഞു, ചെരുപ്പ് ആണെങ്കിൽ പോവാൻ പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞത് പലമാക്കാവോട് കിതാബ് ഇബ്നുഖൈറമൊക്കെ ഉദ്ധരിക്കുന്നതാണ്, ടിപ്പുനബിയിലും അതേ പിന്നെ പറഞ്ഞ് ദാദമാലാണെന്നെ ഓർമ്മ. പിന്നെ ആ പിശാജ് പറയാണ്, അഹമ്മദുൽ ഹംബൽ അള്ളാഹിനെ അനുസരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നു അള്ളാഹ് അഹമ്മദ് ഹംബലിനെ അനുസരിക്കാൻ, എന്നാൽ അന്നെ ഞാൻ അനുസരിക്കൂല. നിന്ന് ലഭിക്കേണ്ട പാഠം എന്താണെന്നറിയോ, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരുത്തനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജീവിതത്തിലും പൂർവികത ചരിത്രങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും, അവന്റെ ചുറ്റുമുള്ള ഓരോന്നും അവനനുസരിക്കുന്നില്ല ഓരോന്നും. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആളുകള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ അയാൾ വഴി അള്ളാഹിലേക്ക് പോവാ, അയാളോട് പ്രാർത്ഥിക്കാൻ പോവാ, അയാളോട് സഹായം ചോദിക്കുക, അങ്ങനെയൊരു പോവും. അയാൾ എന്ത് ഗുണം കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആ സ്ഥാനത്തെത്തിയെന്ന് ചിന്തിക്കൂല. ആ ഗുണം എങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാം, എങ്ങനെ അള്ളാഹിനെ എത്രത്തോളം സൂക്ഷിക്കാം, എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹിന്റെ ഔലിയാക്കൾ പറഞ്ഞ വേറെന്തോ ആൾക്കാരല്ല, ഓരോ മുഅ്മിനീങ്ങളും അവന്റെ ഈമാനിന്റെയും തഖ്വയുടെയും അളവനുസരിച്ച് അള്ളാഹുവിന്റെ വലിയായി മാറും. അതായി കഴിഞ്ഞാൽ അള്ളാഹു തആല അവൻ ആവശ്യമുള്ള രീതിയിൽ അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹിന്റെ സഹായം ഇറക്കി കൊടുക്കും. ഇങ്ങനെയാണ് കൂട്ടർ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. നാം പറഞ്ഞത് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള കാര്യം, ആ ബാധ്യത നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയോ നമ്മുടെ കുടുംബ പ്രശ്നമാവട്ടെ, ജോലി പ്രശ്നമാവട്ടെ, സാമ്പത്തിക പ്രശ്നമാവട്ടെ, അല്ലാഹു തആല നന്നാക്കി തരും, അല്ലാഹു തആല നന്നാക്കി തരും. ഇതൊരു ഉപദേശം. രണ്ടാമത്തെ ഒരു ഉപദേശം, മൻ അസ്ലഹ സരീറതഹു അസ്ലഹ അല്ലാഹു അലാ നിയതഹു. ഒരുത്തന്റെ രഹസ്യം അവൻ നന്നാക്കിയാൽ അവന്റെ പരസ്യം അല്ലാഹു തആല നന്നാക്കും. രഹസ്യ ജീവിതത്തിൽ ഗൈബിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാനും അല്ലാഹുവിന്റെ വിധികൾക്ക് അനുസരിക്കാനും. രഹസ്യം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ ഒറ്റക്കാവുന്ന രഹസ്യം. രണ്ട്, നമ്മുടെ കൽബിനകത്തെ രഹസ്യം. ഒന്ന്, നമ്മൾ ഒറ്റക്കാവുമ്പോഴും നമ്മൾ ആളുകളെ കൂട്ടത്തിലാവുമ്പോഴും. ഒന്ന്, നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകൾ, നമ്മൾ പുറത്തുണ്ടാവുന്ന നമ്മുടെ സംസാരങ്ങളും. ആ രഹസ്യം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ളത്, ആ കാര്യം നന്നാക്കുന്നതാരാണോ അവന്റെ പുറത്തുള്ളത്, രഹസ്യ ജീവിതമാവട്ടെ അവന്റെ കൽബിന്റെ നിയത്തിൽ, അത് നന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നന്നാക്കുക എന്നത് അല്ലാഹു വാഗ്ദാനം ചെയ്ത അല്ലാഹു തആല നന്നാക്കി തരുക. മൂന്നാമത്തെ ഒരു ഉപദേശം, മനിഹ്തമ്മ ബി അംരി ആഖിറതിഹി കഫാഹു അല്ലാഹു അംറ ദുനിയാഹു വആഖിറതിഹി. ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട വിഷയം ചിന്ത എന്നുള്ളത് പരലോകത്തിന്റെ വിഷയമാണെങ്കിൽ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും വിഷയത്തിന് അല്ലാഹു മതിയായവനാവൻ. അവൻ അല്ലാഹു മതിയായവനാണ്. മറ്റൊന്നിന്റെ മേലെയും ആശ്രയിക്കേണ്ട, വേറെന്തെങ്കിലും വിഷയത്തിന്റെ മേലെ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ അല്ലാഹു അവൻ ഉണ്ടാക്കൂല. ഒരുത്തന്റെ പ്രധാനപ്പെട്ട നിയത്ത് പരലോകമാണെങ്കിൽ, ഒരുത്തന്റെ ഹൃദയത്തിൽ എന്താണോ പ്രധാനപ്പെട്ടത് അതായിരിക്കും അവൻ എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും സംസാരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇപ്പോ ഒരു വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ വീടിനകത്തേക്ക് ഒരു നാലഞ്ച് ആൾക്കാർ കയറുക, അതിലൊന്ന് ഒരു പെയിന്റ് കച്ചവടക്കാരൻ, ഒന്നൊരാശാരി, ഒന്ന് ടൈൽസിന്റെ പണി എടുക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു പ്ലംബർ അല്ലെ ഇലക്ട്രീഷ്യൻ, ഇങ്ങനെ നാലഞ്ച് ആൾക്കാർ കയറി. ആ ആളുകൾ എന്താ ഓരോരുത്തരും നോക്കുക? ആ ആശാരി കയറി ആദ്യം നോക്കുക എന്തായിരിക്കും? അതിന്റെ മരത്തിന്റെ പണികളായിരിക്കും. ടൈൽസിന്റെ കച്ചവടക്കാരൻ എന്താ ആദ്യം നോക്കുക? ഏ ടൈൽസ് ഏതാ സാധനം എന്താ നോക്കുക. പെയിന്റിന്റെ കച്ചവടക്കാരെ നോക്കുക, ആ പെയിന്റ് ഏതാ കാര്യങ്ങൾ നോക്കുക. കാരണം അവൻ ഏത് വിഷയത്തിലാണോ മുഴുകുന്നത് അതായിരിക്കും അവനത് ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലും നമ്മുടെ കൽബിലും പരലോകവും അല്ലാഹുമാണ് എങ്കിൽ നമ്മൾ ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടാൽ നമുക്ക് മരണം ഓർമ്മ വരാൻ തുടങ്ങും. നമ്മുടെ കയ്യൊന്ന് പൊളിയാൽ നരകത്തിന്റെ ശിക്ഷ നമുക്ക് തോന്നും. നല്ലൊരു മധുരമുള്ള ആസ്വദിക്കുന്ന എന്തെങ്കിലും ആസ്വാദനങ്ങൾ, പഴം കഴിക്കുമ്പോൾ സ്വർഗത്തിനെങ്കിലും പഴങ്ങളെ കുറിച്ച് ഓർമ്മ വരാൻ തോന്നും. അങ്ങനെ ഓരോ വിഷയത്തിലും ബുദ്ധിമുട്ടുകളും ഇതിലും നരകം ഓർമ്മ വരാൻ തുടങ്ങും. സുഖാനുഭൂതികളിൽ സ്വർഗം അനുഭവിക്കാൻ സാധിക്കും. ഓരോ വിഷയത്തിലും അങ്ങനെ നമുക്ക് വരും. നമ്മുടെ അതങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ കൽബിൽ എന്താണോ, മൻ അഹബ്ബ ഷൈഅൻ അക്തറ ദിക്ര, എന്താണോ അവന്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം തങ്ങിയിട്ടുള്ളത്, ഉറച്ചിട്ടുള്ളത്, അതായിരിക്കും അവൻ എപ്പോഴും പറയുക. എപ്പോഴും അതായിരിക്കും അവനെ കുറിച്ച് സംസാരം ഉണ്ടാവുക. നമുക്ക് കാണാം, ചില ആൾക്കാർ കച്ചവടം എപ്പോ നോക്കിയാലും കച്ചവടം, അതിന്റെ കൽബിൽ അതാണ്. ചില ആൾക്കാർ രാഷ്ട്രീയം, ചില ആൾക്കാർ അള്ളാഹിനെ പറ്റിയിട്ട്, ചില ആൾക്കാർ അള്ളാഹിനെ പറ്റിയിട്ട്, അങ്ങനെ ഓരോന്നും. ഇപ്പോ എല്ലാ വിഷയത്തിലും പൊതുവായിട്ടുള്ള തത്വമാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒരുത്തന്റെ വിഷയവും ചിന്തയും പരലോകമാണെങ്കിൽ എന്ത് കാര്യത്തിലും പരലോകത്തിലേക്ക് ബന്ധിപ്പിക്കാൻ അവന് പറ്റുന്നുണ്ടോ അവന്റെ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും വിഷയത്തിൽ അല്ലാഹു മതിയായവനാണ്. സഹോദരൻ, ഈ മൂന്ന് ഉപദേശങ്ങൾ നമ്മൾ ചിന്തിക്കണം. സ്വയംഭവം പലപ്പോഴും ഉപദേശിക്കാറില്ല ഈ മൂന്ന് ഉപദേശങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. മൂന്നെണ്ണം ഒന്നുകൂടി പറയാണ്. ഒന്നാമത്തേത്, മാ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹ്, അസ്ലഹ അല്ലാഹു മാ ബൈനഹു വ ബൈനന്നാസ്. ആരാണോ പിന്നെ അല്ലാഹു അവന്റെ നമ്മൾ നന്നാക്കുന്നത്, അവന്റെയും ജനങ്ങളെ നമ്മൾ അല്ലാഹു നന്നാക്കി കൊടുക്കും. മാ അസ്ലഹ സരീറതഹു അസ്ലഹ അല്ലാഹു അലാ നിയതഹു. ഒരുതന്റെ രഹസ്യം ആരാണ് നന്നാക്കുന്നത്, അവന്റെ പരസ്യം അല്ലാഹു തആല നന്നാക്കും. മനിഹ്തമ്മ ബി അംരി ആഖിറതിഹി കഫാഹു അല്ലാഹു അംറ ദുനിയാഹു വ ആഖിറതിഹി. ദുനിയാവിന്റെ ഒരുത്തന്റെ ചിന്ത പരലോകമാണെങ്കിൽ ദുനിയാവിന്റെയും പരലോകത്തിന്റെ വിഷയത്തിൽ അല്ലാഹു അവന് മതിയായവനാണ്. ഇവിടെ ഈ മൂന്ന് പറയാനുള്ള കാരണം, നമ്മുടെ വിഷയം എന്താണ്? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഈ മൂന്ന് ഉപദേശങ്ങളുടെയും അസ്ൽ എന്താണ്? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അതുകൊണ്ട് ഇത് നമ്മൾ ചിന്തിക്കും. ഈ ഒരു ഫായിദ മനസ്സിലായാൽ ഒരുപാട് ഫായിദ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നന്മകളിൽ ഒരുപാട് മുന്നേറാൻ സാധിക്കും. തിന്മകളിൽ നിന്ന് ഒരുപാട് പിൻവാങ്ങാൻ നമുക്ക് സാധിക്കും. ഇത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ. ഇനി ഈ ഈ ഒരു കായതയുടെ ഫറായിട്ട്, അടിസ്ഥാനപരമായിട്ട് ഈ കായത തന്നെ ആയിരിക്കും, എന്നാൽ ഇതിനോട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന മറ്റു ചില കായതകൾ കൂടി ഉണ്ട്. അത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നാണ്, മൻ തറക ശൈഅൻ ലില്ലാഹ് അബ്ദഹു അല്ലാഹു ഖൈറൻ മിൻഹു. മൻ തറക ശൈഅൻ, ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഒഴിവാക്കുകയാണ് ലില്ലാഹ് അല്ലാഹുവിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട്, അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ, അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല അവന് പകരം നൽകും. അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല അവന് പകരം നൽകും. ഒരു ഹദീസ് ഇതേ ആശയത്തിലുണ്ട്. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് എന്ത് നീ ഒഴിവാക്കിയാലും അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു നൽകും. ഒരു ചരിത്രം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. ഇതിനുദാഹരണമായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം ദാവൂദ് നബിയുടെ മകനാണ്, രാജാക്കന്മാരാണ്, ഒരുപാട് സമ്പത്തും ഒരുപാട് ആധിപത്യമുള്ള ആളാണ്. അങ്ങനെ ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹു തആല സൂറത്തു സ്വാദിൽ പറയുന്നു, ഇദ്ഉരിദ അലൈഹി ബിൽ അശിയ സാഫിനാതുൽ ജിയാദ്. ഒരു സമയത്ത് തഫ്സീറുകൾ അസറിന്റെ സമയത്ത് നല്ല പടക്ക് ഒരുങ്ങി നിൽക്കുന്ന, നല്ല ആരോ കുതിച്ചോടുന്ന നല്ല കുതിരകളെ, സുലൈമാൻ ആയിരക്കണക്കിന് കുതിരകളെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തുണ്ടായി, നമസ്കാരത്തിന്റെ സമയം അള്ളാഹിനെ കുറിച്ച് ദിക്റിന്ന് എന്തായി, കുറച്ചേരം മാഞ്ഞുപോയി. നമസ്കാര സമയം വൈകിപ്പോയി, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് കുറച്ചേരം മാഞ്ഞുപോയി. അങ്ങനെ ആ കുതിരകളൊക്കെ നോക്കി അതിന്റെ ആസ്വാദനത്തിൽ മുഴുകി. കുതിര എന്ന് പറഞ്ഞാൽ ആ ഉടമസ്ഥന് ഏറ്റവും അഭിമാനിക്കാൻ ഇജ്ജത്ത് നൽകുന്ന ഒരു ജീവിയാണ് കുതിര എന്നുള്ളത്. അങ്ങനെ അത് ആയപ്പോ കുതിരകൾ കാരണം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, തഫ്സീറുകളിൽ അസർ നമസ്കാരത്തിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തെറ്റിപ്പോയി. സുലൈമാൻ നബി അലൈഹിസ്സലാം അതിന് ചെയ്തു. അപ്പോ അല്ലാ ഈ കുതിര കാരണം അള്ളാഹിനെ ദിക്റിന്ന് തെറ്റിയല്ലോ. അങ്ങനെ ആ കുതിരകളെ സുലൈമാൻ നബി അലൈഹിസ്സലാം അറുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെ കണ്ണഞ്ചിപ്പിച്ച, അള്ളാഹുവിന്റെ ദിക്റിൽ തന്നെ തെറ്റിച്ച ആ കുതിരകളെ അറുത്തു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു സാധനത്തെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒഴിവാക്കിയപ്പോൾ, അള്ളാഹുക്ക് വേണ്ടി ഒഴുകിയപ്പോൾ അള്ളാഹു തആല പറയാണ്, ഫസഖർനാ ലഹു റീഹ തജ്രി ബി അംരിഹി റുഖാഉൻ ഹൈതു അസാബ. ഞാൻ അള്ള പറയാണ്, നാം സുലൈമാന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആ കാറ്റ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി കൊണ്ടിരുന്നു. അതായത് കുതിരകൾ എന്തിനാ, യാത്രക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹു തആലയ്ക്ക് വേണ്ടി അതിനെ ഒഴിവാക്കിയപ്പോൾ അതിനേക്കാൾ ഉത്തമമായ അള്ളാഹുവിന്റെ അധീനതയിലുള്ള കാറ്റിനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അള്ളാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു യാത്രക്ക് വേണ്ടിയിട്ട്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഇത് നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ, അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഹറാമാവട്ടെ, ഹലാലുകളിൽ തന്നെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങളാവട്ടെ, ജായിസായ നിലക്ക് നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, നമുക്ക് ചില ആളുകൾ ചില ജോലികൾ ഉണ്ടാവും, നിസ്കരിക്കാനേ പറ്റാത്ത ജോലികൾ, അവൻ ചിന്തിക്കുക ഞാൻ ഇതില്ലാതെ എങ്ങനെ ജീവിക്കാം. വല്ലാഹി മൻ തറക ശൈഅൻ ലില്ലാഹ് അബ്ദല്ലാഹു ഖൈറൻ മിൻ. അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് അവനത് ഒഴിവാക്കുന്നതെങ്കിൽ അവൻ ഒഴിവാക്കിയതിനേക്കാൾ ഉത്തമമായത് അള്ളാഹുവിന് പകരം കൊടുക്കും. അതെന്താവട്ടെ, ജോലി മാത്രമല്ല, ഉദാഹരണം പറഞ്ഞു മാത്രം, എന്ത് കാര്യവും ഉറപ്പാണ്, ഉറപ്പാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്ത്രീ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു ശഹവത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ അത് ഒഴിവാക്കിയപ്പോൾ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹു തആല യൂസുഫ് നബിനെ കൊടുത്തു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതും മനസ്സിലാക്കി കഴിഞ്ഞാൽ പാപങ്ങൾ ഒഴിവാക്കൽ എളുപ്പമാണ്. സഹോദരനെ, പാപങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരു നിമിഷം നേരത്തെ ആ ആസ്വാദനത്തിന്, ആ ഹറാമായ ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ ഒരു പാപത്തിൽ വീഴുമ്പോ നമുക്ക് ലഭിക്കുന്നത് സുദീർഘമായ വേദനകളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളാണ് ദുനിയാവിലും പരലോകത്തും. അതേ സമയത്ത് ആ പാപം ഒരു ലേശം നേരം ബുദ്ധിമുട്ടി പിടിച്ചു നിർത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് സുദീർഘമായ ആനന്ദവും ആസ്വാദനവുമാണ് ദുനിയാവിലും പരലോകത്തിലും. ഒരു പാപത്തിൽ വീണുപോകുന്ന എത്ര വലിയ വിദ്യയാണ്, അവൻ എത്ര വലിയ അബദ്ധത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുക്ക് വേണ്ടി എന്ത് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാവണം, അള്ളാഹുക്ക് വേണ്ടി എന്തും ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പിന്നെ ഒരു പിന്നെ ഖായിദ ഇതിൽ തന്നെ വരുന്നത്, മൻ സദ്ദഖ അല്ലാഹു സദ്ദഖ. ആരാണ് അള്ളാഹുവിനോട് സിദ്ഖ് കാണിക്കുന്നത്? അവനോട് അള്ളാഹു സുബ്ഹാനഹു വതആല സിദ്ഖ് കാണിക്കും. നമ്മൾ കേട്ട് പരിചയിച്ച ഒരു സംഭവമാണ്. ഒരിക്കൽ ഒരു അഅ്റാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങളിൽ വിശ്വസിച്ചിരിക്കണം, ഞങ്ങളോടൊപ്പം ഹിജ്റ ചെയ്ത് വന്നിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരി എന്ന് പറഞ്ഞു. ഈ മുഅ്മിനെ ബൈഅത്ത് ഈ മുസ്ലിമായി. അങ്ങനെ ആ അഅ്റാബി പോയി. ആ സമയത്ത് യുദ്ധത്തിന് ഗനീമത്ത് കിട്ടിയ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നത്, അതിൽ നിന്ന് ഹദീസുകളിൽ ഒരു ഒട്ടകത്തെ അല്ലെങ്കിൽ ഗനീമത്തിന്റെ ഒരു ഭാഗത്തെ റസൂലുള്ളാഹി സ്വഹാബാക്കളോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് അവര് കൊണ്ടുപോയി കൊടുക്കണം. റസൂലുള്ളാഹിന്റെ രീതിയായിരുന്നു, ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് ദുനിയാവിയായ കാര്യങ്ങൾ റസൂലുള്ളാഹി കൂടുതൽ നൽകും, അവർ ഇസ്ലാമിൽ ഉറച്ചിക്കാൻ വേണ്ടിയിട്ട്. അതൊരാവശ്യമാണ്, കാരണം അവർക്ക് അത്ര ചിലപ്പോൾ ഉറച്ചിക്കാൻ പറ്റിക്കോളുന്നില്ല. പക്ഷേ ഇസ്ലാമിൽ വളരും തോറും അതിൽ നിന്ന് മാറി അള്ളാഹുലേക്കും റസൂലിലേക്കും അടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ തുടക്കത്തിലുള്ളത് പോലെയല്ല അതിൽ വളർന്നുകൊണ്ടിരിക്കുന്നവർ. ഉദാഹരണത്തിന് ഹുനൈൻ യുദ്ധ സമയത്ത്, പിന്നെ മക്കം ഫത്തിന് ശേഷം ഹുനൈൻ യുദ്ധം ഉണ്ടായി. അതിൽ കിട്ടിയ ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോ അന്ന് മക്കയിലുണ്ടായിരുന്ന അബൂ സുഫിയാൻ, മുആവിയ റളിയല്ലാഹു അൻഹു, ഇസ്ലാം സ്വീകരിച്ച കുറെ ആളുകളുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്ന കണക്കിന് ഒട്ടകവും ആടും ഗനീമത്തും ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക റസൂലുള്ള. അപ്പോ മദീനത്തുനിന്ന് വന്ന അൻസാരികൾക്ക് ഒരു ചെറിയ വിഷമം, റസൂലുള്ളക്ക് സ്വന്തം നാട്ടുകാരെ കിട്ടിയപ്പോ ഞങ്ങളൊന്നും വേണ്ട, അങ്ങനെ ഒരു ചെറിയ വിഷമവും. അത് പിന്നെ ആ മുനാഫിക്കൾ ഒന്നുകൂടി കൂട്ടിട്ട് ആകപ്പാടെ ഒരിതായി, അവർക്ക് ആ ഒരു പരാതി പോലെയായി. എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ളാ നിങ്ങക്ക് സുഖാലോചിച്ച് നിങ്ങക്ക് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളോട് ചെന്ന് പറഞ്ഞു, അൻസാരികളെ ആടിനെയും ഒട്ടകത്തിനെയും അവരെടുത്തോട്ടെ, നിങ്ങക്ക് ഞാൻ പോരെ, നിങ്ങളോടൊപ്പം ഞാൻ വന്നാ പോരെ. കാരണം ഈമാനിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഒരു പുതിയ ഇസ്ലാമിലേക്ക് വന്ന ഒരാൾക്ക് ഇസ്ലാമിൽ ഉറച്ചേക്കാൻ ദുനിയവിയായിട്ടുള്ള പലതിനോട് ചായ്വുണ്ടാവും. പക്ഷെ അൻസാരികൾ ബദറും മുഹജിലും പങ്കെടുത്ത അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തവരാണ്, അള്ളാഹുവിലേക്ക് റസൂലിലേക്കും. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം കാണണം. ഇവരാഗ്രഹിക്കുന്ന പോലെയല്ല മറ്റത്, അവർ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം. അത് എല്ലാ കാര്യത്തിലും അതെ. നമ്മുടെ പറയാനുള്ള കാരണം ഈ അറാബിയുടെ ഈ ഒരു വിഷയം പറഞ്ഞതാണ്, റസൂലുള്ള അങ്ങനെ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇസ്ലാമിൽ വളരും തോറും, ഇസ്ലാമിൽ വളരും തോറും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കണം, കൂടുതൽ അടുത്തോണ്ടിരിക്കണം. അങ്ങനെ അള്ളാഹു നമ്മളുമായിട്ട് നല്ലൊരു ബന്ധമുള്ള സമയത്തായിരിക്കണം നമ്മൾ മരണപ്പെടേണ്ടത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഈ അറാബി, ഈ അറാബി പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ സഹാബാക്കൾ ഇത് കൊണ്ടുപോയി എടുത്തപ്പോ അറാബി ചോദിച്ചു, മഹാദ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, റസൂലുള്ളാഹ് നിങ്ങക്ക് വീതിച്ചു തന്ന ഗനീമത്തിന്റെ സ്വത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ അറാബി ഇതുമെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്ന് റസൂലുള്ളാഹ് ചോദിച്ചു, മഹാദ ഇതെന്താ റസൂലെ ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു, ഞാനക്ക് വീതിച്ചെന്ന് കസം തുമുല നിനക്ക് ഞാൻ നൽകിയ ഒരു വീതാണെന്ന് പറഞ്ഞു. അപ്പോ അറാബി പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ചില ആളുകൾക്ക് ഈമാൻ ശക്തമായിരുന്നു, ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല മുസ്ലിമായത് നിങ്ങളെ പിൻപറ്റണതൊന്നും. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എന്റേതാ ഇവിടെ ഈ കഴുത്തിന്റെ ഇവിടെ അമ്പ് തറക്കണം, അമ്പ് തറച്ച് ഞാൻ മരിച്ചു വീഴണം, എന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, ഷഹീദാവണം, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ് യസ്ദുഖ്, നീ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അല്ലാഹു തആല നിന്നോടും സത്യസന്ധമായി തന്നെ പെരുമാറും, അല്ലാഹു തആല നിന്നോടും സിദ്ഖ് കാണിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഷഹീദായ ആളുകളുടെ ശരീരം നോക്കുന്ന സമയത്ത് ഒരു ശരീരം കിടക്കുന്നത് കണ്ടു, അമ്പ് കഴുത്തിൽ തറച്ചുകൊണ്ട്, അമ്പ് കഴുത്തിൽ തറച്ചുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, അഹുവഹുവ ഇവരാണോ അവൻ അന്ന് വന്നത് ആളാണോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബാക്ക് നഅം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദഖല്ലാഹു വസദ്ദഖ, അവൻ സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞത്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സിദ്ഖ് കാണിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ പറയുന്ന വാക്കുകൾ സിദ്ഖോട് കൂടിയാണെങ്കിൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അള്ളാഹു തആല നമുക്ക് എന്തൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതിലൊരു സംശയവും വേണ്ട, അള്ളാഹു തആലയിൽ തിരിച്ചും നമുക്ക് സിദ്ഖ് ഉണ്ടാവും. ഞാൻ രണ്ടു ദിവസം മുമ്പ് സലഫുകളിൽ ഒരു ഖൗല് വായിച്ച് ഞാനാകെ ഒരുപാട് അത്ഭുതപ്പെട്ടു. സലഫുകൾ പറഞ്ഞാണ് മുനാഫിഖിന്റെ ഇൽമ്, മുനാഫിക്കിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അവന്റെ നാവിലായിരിക്കും, മുഅ്മിന്റെ ഇൽമ് അവന്റെ അമലിലായിരിക്കും. മുനാഫിക്കിന്റെ ഇൽമ് അവന്റെ നാവിലും മുഅ്മിന്റെ ഇൽമ് അവന്റെ അമലിലുമായിരിക്കും. സഹോദരങ്ങൾ, നമ്മൾ ധാരാളം അമൽ ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിൽ അമൽ കൊണ്ട് ഈമാനിൽ തോക്കത്തുണ്ടാക്കുക എന്നല്ലാതെ, അമല് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ നമ്മുടെ കാഴ്ചപ്പാടന്നെ ആകെ പ്രശ്നം. 24 മണിക്കൂർ നമസ്കരിക്കുക, 24 എല്ലാ ദിവസവും നോമ്പെടുക്കുക, അതല്ല അമല് കൊണ്ടുള്ള ഉദ്ദേശം. നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം മുതൽ, ഞാൻ പറഞ്ഞല്ലോ അമാലുകളുടെ രീതികൾ, നമ്മുടെ വീട്ടിലുള്ള പെരുമാറ്റം, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ മര്യാദകൾ, നമ്മുടെ സമൂഹത്തിലുള്ള പെരുമാറ്റം, മുഅ്മിനീങ്ങൾക്ക് നാം ചെയ്യുന്ന സേവനങ്ങൾ, ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ, അതുപോലെ ഓരോന്നും നമസ്കാരം അതിനോടൊപ്പം വേണം. പക്ഷേ അത് മാത്രമല്ല, ഇതുപോലെ നമ്മുടെ സ്വഭാവം മുതൽ അല്ലാഹു തആല ഈമാനെ ബന്ധിപ്പിച്ചത് സ്വഭാവത്തിനോടാണ്. ഒരുത്തന്റെ സ്വഭാവമാണ് അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്നത്. ഈമാൻ വർദ്ധിപ്പിക്കുമ്പോൾ അവനെ വർദ്ധിക്കുന്നത് അവന്റെ സ്വഭാവമായിരിക്കും. അല്ലാഹു തആല ഈമാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈമാൻ എന്തിനൊക്കെ ബന്ധിപ്പിക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ, ഈമാനിനെ എന്തിനൊക്കെ ബന്ധിപ്പിക്കാം? ആ ഈമാനെ അല്ലാഹു റസൂലുള്ളാഹി ബന്ധിപ്പിച്ചത് എന്തിനേറ്റാണ്? ഈ പിന്നെ സൽസ്വഭാവത്തിനാണ്. അക്സലുഹും ഖുൽഖ, ഏറ്റവും ഈമാനുള്ളവൻ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ്. നാളെ പരലോകത്തിൽ ഏറ്റവും കാരണം സ്വർഗത്തിൽ കിടക്കുന്ന രണ്ട് കാര്യങ്ങളെ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് തഖ്വ ഹുസ്നുൽ ഖുൽഖ്, ഒന്ന് അല്ലാഹുവിനായിട്ടുള്ള ബന്ധം, രണ്ടാമത്തേത് ജനങ്ങളുമായിട്ടുള്ള കാര്യം. തഖ്വ അല്ലാഹുവുമായി ബന്ധപ്പെട്ടത്, ഹുസ്നുൽ ഖുൽഖ് ജനങ്ങളുമായി ബന്ധപ്പെട്ടത്. ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പൊ നാം പറഞ്ഞത് അമാലുകൾ കൊണ്ട് തോക്കത്തുണ്ടാക്കുക, അതായത് നാം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കൽബിൽ സിദ്ഖോട് കൂടി ആയിരിക്കണം. ഈ വിഷയത്തിൽ വരുന്ന മറ്റൊരു കായതയാണ് മൻ തസദ്ദഖ തസദ്ദഖ അല്ലാഹു അലൈഹി. ആരാണോ സദഖ കൊടുക്കുന്നത്, സദഖ നിർവഹിക്കുന്നത്, അള്ളാഹു അവന്റെ മേലെയും സദഖ നൽകും എന്നുള്ളത് മനോഹരമായൊരു ഹദീസ്. ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈന റജുലും ബി ഫുലാതിൻ മിനൽ അർദ് ഫസമിഅ സൗതൻ ഫി സഹാബത്ത് ഇസ്ഖി ഹദീഖത ഫുലാ. ഒരു വ്യക്തി ഒരു വിജനമായ പ്രദേശത്തിൽ ആ നിൽക്കുന്ന സമയത്ത് ആകാശത്തു നിന്നൊരു മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇന്ന ആളുടെ തോട്ടത്തില് വെള്ളം ചൊരിയെ, മഴ പെയ്യുന്നുള്ള ഇന്ന ആളുടെ തോട്ടത്തില്. അങ്ങനെ ഈ വ്യക്തി നോക്കിയിരിക്കുമ്പോ ആ മേഘം പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് മഴ വർഷിക്കുകയും അത് പ്രത്യേകമായ ഒരു ചാല് കീറിയിട്ട് ആ വഴിയിലൂടെ കീറിയിട്ട് അതൊരു സ്ഥലത്തേക്ക് പോണാണ്. അപ്പൊ ഈ വ്യക്തി എന്ത് ചെയ്തു, ഈ വെള്ളം പോണതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നെങ്ങടെ പോണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു തോട്ടത്തിലേക്ക് എത്തി. അവിടെ ഒരു വ്യക്തി ഈ വെള്ളത്തെ ഇങ്ങനെ പിന്നെ തന്റെ കൃഷിയിടത്തിലേക്കൊക്കെ വീതിച്ച് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് ആ തോട്ടത്തില്. അപ്പൊ ഇയാൾ ചെന്ന് ചോദിച്ചു, അത് ഇന്നാളുടെ തോട്ടത്തിൽ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ വ്യക്തി ഈ വെള്ളത്തിന്റെ പിന്നാലെ വന്ന ആൾ തോട്ടത്തിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചു, യാ അബ്ദുള്ള മസ്മുക്ക്, അള്ളാഹിന്റെ ദാസാണ്, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പേര് പറഞ്ഞു. അപ്പൊ ഇയാള് ഇയാൾക്ക് മനസ്സിലായി മേഘത്തിൽ നിന്ന് കേട്ട അതേ പേര് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞപ്പോ ഈ കൃഷിക്കാരൻ ചോദിച്ചു, കൃഷി ചെയ്യുന്ന ആള്, യാ അബ്ദുള്ള ലിമ തസ്അൽനി അൻ ഇസ്മി, നിങ്ങൾ എന്തിനാ എന്റെ പേര് ചോദിച്ചു, എന്തിനാ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഡയലൊക്കെ പറഞ്ഞു, ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മേഘത്ത് നിങ്ങളുടെ പേര് കേട്ടു, മഴ പെയ്യിക്കണം പറഞ്ഞു, അങ്ങനെ ഇതാക്കി, അങ്ങനെ വന്നാൽ നിങ്ങൾ എന്തെന്തുകൊണ്ടൊക്കെ ചെയ്യാറ് ചോദിച്ചു, ഈ കൃഷി കൊണ്ട് എന്താ ചെയ്യാറ് ചോദിച്ചു. അപ്പൊ ആ കൃഷിക്കാരൻ പറഞ്ഞു, ഫൈനി അംദുറു ഇല മാ തഖ്റുജു മിൻഹ, ഞാൻ അതിന് എന്താ വരുന്നത്, എന്താണോ കിട്ടുന്നത്, അത് ഞാൻ എന്താ ചെയ്യാ, അതിന്റെ മൂന്നിലൊന്ന് ഞാൻ സദഖ കൊടുക്കും, മൂന്നിലൊന്ന് ഞാനും എന്റെ കുടുംബം ഭക്ഷിക്കും, മൂന്നിലൊന്ന് എന്റെ ആ കച്ചവടത്തിൽ അല്ലെങ്കിൽ കൃഷിയിടത്തിലേക്ക് വീണ്ടും ഞാൻ അതിലേക്ക് ചെലവഴിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹം വിഭജിക്കാറ്. ആലോചിച്ച് നോക്കി, നമുക്ക് കേൾക്കുമ്പോ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല മഴ വർഷിപ്പിക്കണം, അള്ളാഹു തആല കയ്യിലുള്ള കാര്യമാണ്, മനുഷ്യന്റെ കയ്യിലുള്ള കാര്യമല്ല. അള്ളാഹു തആല തന്റെ സമ്പത്തിൽ നിന്ന് സദഖ കൊടുക്കുന്നവൻ അള്ളാഹു തആല മേഘത്തിനോട് കൽപ്പിക്കുന്നത് ഇന്ന സ്ഥലത്ത് പോയി വേണം. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, സഹീഹ് മുസ്ലിമിലെ ഹദീസ്. നമ്മൾ ഇതിന് എന്ത് പാഠം നമ്മൾ പഠിക്കേണ്ടത്, എന്ത് പാഠമാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയം. അതുകൊണ്ട് നമ്മൾ ധൈര്യമായി അള്ളാഹുവിൽ യഖീനുള്ളവരാണ്, നിർഭയത്വത്തോടുകൂടി സദഖ കൊടുക്കാൻ സാധിക്കും. കാരണം ഇത് ഞാൻ നൽകിയാൽ അത് ജസാഉ മിൻ ജിൻസിൽ അമൽ, അത് ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾക്ക് നൽകി, നമ്മൾ നൽകിയാൽ അള്ളാഹു തആല നമുക്ക് നൽകും. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോ അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കും. ഇതിൽ തന്നെ വരുന്ന അടുത്തൊരു കായികമാണ് മൻ തജാവസ അനിൽ മുഅസിർ തജാവസ അല്ലാഹു അൻ, ഞെരുക്കം അനുഭവിക്കുന്നവൻ ആരെങ്കിലും വിശാലമാക്കി കൊടുത്താൽ അല്ലാഹു തആല അവനും വിശാലമാക്കി കൊടുക്കുമെന്നത്. ഈ ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലൻ കാന ഫീ മൻ കാന ഖബലകും ആതാഹുൽ മലകു ലിയഖ്ബിൽ റൂഹഹു, നിങ്ങളുടെ മുൻഗാമികൾ ഉണ്ടായിരുന്ന ഒരാൾ അയാളുടെ റൂഹ് പിടിക്കാനായിട്ട് മരണ സമയത്ത് മലക്കുൽ മൗത്ത് വന്നു. ആ സമയത്ത് ഫഖീൽ അദ്ദേഹം ചോദിക്കപ്പെട്ടു, ഹൽ അമിൽത മിൻ ഖൈർ, എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും നന്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഖാല മഅലം, എനിക്കറിയില്ല, ഞാൻ ചെയ്ത ഒരു നന്മ എനിക്ക് അതിന്റെ ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ ഖീൽ പറയപ്പെട്ടു, ഒന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നീ ഒന്ന് ശരിക്കും നോക്കി നോക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, മഅല മുഷയ്യൻ ഖൈറ അന്നി കുന്തു ഉബായിഉ ഫി ദുനിയ വ ഉജാദീഹിം, ഞാന് എനിക്ക് ചെയ്യുന്ന ഒരു ഓർമ്മയുള്ള ഒരു കാര്യം വെച്ചാൽ ഞാൻ ജനങ്ങളുമായിട്ട് കച്ചവടവും പണമിടപാടൊക്കെ നടത്താറുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ പിന്നെ പിന്നെ പണമിടപാടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഫഅന്ദുറുൽ മൂസിറ വതജാവസു അനിൽ മുഅസിർ, ഞാന് പിന്നെ ഞെരുക്കം അനുഭവിക്കുന്ന സാമ്പത്തിക ഇടപാടുകളിൽ കുറച്ച് ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ഒന്ന് വിശാലമാക്കി കൊടുക്കും, സമയം കുറച്ച് നൽകിപ്പിച്ചിട്ട് ഒരിളവ് കൊടുത്ത് അവസ്ഥ അങ്ങനെ കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യാറുണ്ട് പറഞ്ഞു. ഒരു വായ്പ നമുക്ക് കാണാം. അല്ലാഹു തആല പറയാണ്, ഫഖാലല്ലാഹ് അന അഹഖു ബിദാ മിൻക തജാവസു അൻ അബ്ദി, നിന്നേക്കാൾ അടിമകൾക്ക് വിശാലമാക്കി കൊടുക്കാൻ ഞാനാണ് അവകാശി, അതുകൊണ്ട് ഫദ്ഖലുൽ ജന്ന, ആ ഒരു ഒറ്റാമിലൂടെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അതായത് അടിമകൾക്ക് അവന്റെ ഞെരുക്കം വിശാലമാക്കി കൊടുക്കുന്നവൻ അല്ലാഹു തആല അവന്റെ ഞെരുക്കം വിശാലമാക്കി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആ ആശയം. പക്ഷേ ഇത് നമുക്ക് ബോധ്യപ്പെടണം, അതാണ് വിഷയം. നമുക്കതിന് ദൃഢത യക്കീനുണ്ടാവണം. അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ അഫ്ആലുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അള്ളാഹു തആല നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമുക്കാണ് ഒരു നിമിഷത്തിന്റെ വില നമുക്ക് മനസ്സിലാവാത്ത ദുനിയാവിലെ. ഈ ദുനിയാവിൽ ഒരു നിമിഷത്തിന്റെ വില നമുക്ക് എപ്പോഴും ബോധ്യപ്പെടാൻ അറിയോ? നാളെ പരലോകത്തെക്കുമ്പോ ഒരു നിമിഷം അള്ളാഹിന്റെ ദിക്ര കൊണ്ട് നഷ്ടപ്പെട്ട ആ ഒരു സമയത്തെ കുറിച്ച് നമ്മൾ പരലോകത്ത് ആലോചിക്കും. ദുനിയാവിന്റെ ഹഖീഖത്ത് ഹഖീഖത്ത് ദുനിയ നമുക്ക് ബോധ്യപ്പെടപ്പോഴറിയോ? മരണത്തെ മുന്നിട്ട് കാണുമ്പോഴാണ്. നമുക്ക് ദുനിയാവിനെ കുറിച്ച് ഇപ്പൊ ഒരു കാഴ്ചപ്പാടുണ്ട്. വലിയ അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലം പോകും തോറും നമുക്ക് ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 10 കൊല്ലം മുമ്പ് ദുനിയാവിൽ നമ്മുടെ നാട്ടിൽ തന്നെ സ്വർഗരതി പറഞ്ഞ തിന്മയോടുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാട്. ദീനൊന്നും വേണ്ട, മാനസികമായിട്ട് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് തെറ്റാന്ന് പറയാൻ പ്രത്യേകിച്ച് ഈമാന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ ബുദ്ധിക്കുണ്ടായിരുന്നു. ഇന്ന് കാലത്തോ? ഇന്ന് ആ വിഷയത്തോടുള്ള കാഴ്ച, മുഅ്മിനീങ്ങളുടെ വരെ കാഴ്ചപ്പാട്, അതിനോടുള്ള വെറുപ്പും വിദ്വേഷവും കുറഞ്ഞു. നമ്മൾ ഉദാഹരണത്തിന് ഒരു പീഡനം അല്ലെങ്കിൽ ഒരു ബലാത്സംഗം അതുപോലുള്ള ഒരു വാർത്ത ആദ്യം കണ്ട നമുക്കൊരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു, നമുക്ക് എന്തെങ്കിലും തോന്നും, എന്തെങ്കിലും ഒരു വികാരം തോന്നും. തോന്നില്ല, അത് ഇതൊക്കെ സ്ഥിരം നടക്കണല്ലേ. നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ ദുനിയാവിനോടുള്ള ദുനിയാവിന്റെ ഹക്കീക്കത്ത് ഇല്ലാതായി പോകുന്ന നാം അറിയുന്നില്ല. ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറയും ഇംഗ്ലീഷ്. എന്താണ് ദുനിയാവ് എന്ന്, എന്ത് പരലോകത്ത് എന്നും നമ്മൾ അറിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ, അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവര് ദുനിയാവിനെ കാണുന്ന കാഴ്ചപ്പാടേ അപകടമാണ്. പരലോകത്തെ കുറിച്ചുള്ള അവരുടെ ബോധം, ഞാൻ ഒരുപാട് ദുആ ചെയ്യുമ്പോൾ ഞാൻ രണ്ടു കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യും. ഒന്ന് യുവാക്കൾക്ക്, മുസ്ലിം ഉമ്മത്തിലെ യുവാക്കൾക്ക് വേണ്ടി, രണ്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി. അവരുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ മനസ്സിലാകാൻ മുഅ്മിനീങ്ങൾ തന്നെ, നമ്മൾ അറിയില്ലേ മുസ്ലിമികൾ, നാം ഓരോരുത്തരുടെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നാം അറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിയാതെ നമ്മുടെ കാഴ്ചപ്പാടും ചിന്തകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയും തെറ്റും പലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാണ് ദുനിയാവിന്റെ ഹഖീഖത്തും പരലോകത്തിലെ യഖീന കൊണ്ട് മാത്രമേ ഞാൻ പറ്റുള്ളൂ, അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമു കൊണ്ട് മാത്രം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ നാം പറഞ്ഞു വന്നത്, ദുനിയാവിന്റെ ഹഖീഖത്ത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ മരണം നമ്മുടെ മുമ്പിൽ കാണണം. അപ്പൊ മനസ്സിലാവും എന്തായിരുന്നു ദുനിയാവ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഈ ഒരു കായിക നമ്മൾ പറയാനുള്ള കാരണം തന്നെ അള്ളാഹുവിന്റെ സുന്നത്ത്, അള്ളാഹുവിന്റെ ഈ നടപടി, ഇത് ജീവിതത്തിൽ ബോധ്യപ്പെട്ടാൽ പല ഹദീസുകളെയും പല ആയത്തുകളെയും ജീവിതത്തിൽ നമുക്ക് അമലാക്കാൻ പറ്റും. നമ്മൾ വിട്ടുപോകുന്നില്ല എന്ന് അടിമപ്പെട്ടു പോയ നമ്മുടെ തിന്മ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും. പ്രത്യേകിച്ച് യുവാക്കളോട്, കോളേജിലൊക്കെ പഠിക്കുന്ന യുവാക്കൾ പ്രണയം പോലുള്ള അവിഹിത ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റു പല ദുശീലങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി അതങ്ങോട്ട് ഒഴിവാക്കിയ അതിനേക്കാൾ വലുത് അള്ളാഹ് നിങ്ങൾക്ക് നൽകും. ഒരു സംശയമല്ല, ഉറപ്പ്. അള്ളാഹിന്റെ സുന്നത്താണത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ, എന്ത് കാര്യം, കച്ചവടം ചെയ്യുന്നവർ ഹറാമായ ഒരു കച്ചവടം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സാധിക്കും, അള്ളാഹ് കൈവിടൂല, അള്ളാഹ് കൈവിടൂല. എന്ത് കാര്യം നിങ്ങൾക്ക്, ഒരു ചില കച്ചവടക്കാരുണ്ടാവും സിഗരറ്റ് വിറ്റാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പോവുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിറ്റാലേ ഇന്നത് പോവുള്ളൂ. ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട, ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട. ഇത് മനസ്സിലാവാത്ത എന്തുകൊണ്ടറിയോ? അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമിന്റെ കുറവുണ്ട്. അള്ളാഹിനെ കുറിച്ച് ഇത് ബോധ്യപ്പെട്ടാലല്ലേ, അള്ളാഹിന്റെ ഈ സുന്നത്ത് ബോധ്യപ്പെട്ടാലല്ലേ അവനെ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹിന്റെ കഴിവിനെ കുറിച്ച് ബോധ്യപ്പെട്ടാലേ അവന് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമാണ് അസ്ലി. അതിനാണല്ലോ ഖുർആൻ ഇറക്കിയത്, അതിനാണല്ലോ പ്രവാചകന്മാരെ നിയോഗിച്ചത്. അള്ളാഹിനെ അറിയാനാണ്, അള്ളാഹുവിനെ പഠിക്കാനാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ നാം പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മം, നിങ്ങൾ ആലോചിച്ചു നോക്കി, വിശുദ്ധ ഖുർആനിൽ തിന്മയുടെ ഫലം പറയാണ്, തിന്മയുടെ ഫലം. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ യുവാക്കളോട്, നിങ്ങൾ ഈ യുവത്വത്തിൽ ചെയ്യുന്ന തിന്മകൾ ഉണ്ടല്ലോ, പ്രായമായാൽ പോലും അള്ളാഹു തആല ഒരു തരി നന്മ നിങ്ങൾ ചെയ്ത അത് നഷ്ടപ്പെടുത്തൂല. ഒരു തരി തിന്മ ചെയ്താൽ നിങ്ങൾ അതിനും മാത്രം തൗബയും അമലുകൊണ്ട് മുന്നിട്ടാൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. അതല്ലെങ്കിൽ ആ പാപത്തിൽ നിങ്ങളെ ശുദ്ധീകരിക്കാൻ അതിന്റെ അനന്തര ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു തആല ഒരു ചെറുത് അമൽ നിസ്കാല ദറത്തിൽ ഖൈറയറ ഒമയ അമൽ നിസ്കാല ദറത്തിൽ ഷറയറ കാണും, അത് കാണും. നമ്മുടെ ആളുകൾക്ക് തൗബ ഇസ്തിഗ്ഫാർ അത് തന്നെ മനസ്സിലായി, അതിനെ കുറിച്ചുള്ള പകുതി തന്നെ തെറ്റിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, നമ്മളൊരു പാപം ചെയ്തു, നമ്മൾ തൗബ ചെയ്തു, പിന്നെന്താ, നമുക്ക് പാവം പുറത്തു കിട്ടി, പിന്നെ അതിനെ കുറിച്ചുള്ള ചിന്തയല്ല, അതിനെ കുറിച്ച് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. സഹോദരങ്ങളെ, പാവം പുറത്ത് കിട്ടിയല്ലേ, എന്താ ഉറപ്പ്? തൗബ സ്വീകരിച്ചു എന്താ ഉറപ്പ്? ഒരു പാവം തൗബ ചെയ്തതിന് ശേഷവും പേടിക്കണം. പേടിക്കണ്ടായിരുന്നു എങ്കിൽ നാളെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ഷഫാഅത്ത് ചോദിച്ച് നമ്മൾ ചെല്ലുമ്പോ ഷഫാഅത്ത് അള്ളാഹുവിന് ഷഫാഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ഷഫാഅത്ത് ചോദിച്ചിട്ടല്ല അപ്പൊ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ചെല്ലുമ്പോ ആദം നബി പറയില്ല ഞാൻ ഇങ്ങനെ ഒരു പഴം കഴിച്ച് തെറ്റുണ്ട് അത് പേടിച്ചിട്ട് നിൽക്കുകയാണ് അള്ളാഹ് വലിയ കോപത്തിലാണ് അള്ളാഹ് പുറത്തുകൊടുത്തു എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതല്ലേ അല്ലേ മൂസ നബി അലൈഹി ഇസ്ലാം കയ്യബദ്ധം കൊണ്ട് ആളെ കൊന്നത് അള്ളാഹ് പുറത്തുകൊടുത്തു അള്ളാഹ് ഖുർആനിൽ പറഞ്ഞല്ലേ നാളെ പരലോകത്ത് നബിമാര് പറയും ഞാൻ ചെയ്ത പാപത്തിന് അള്ളാഹ് എന്നോട് കോപിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോ നമ്മുടെ ധൈര്യം എവിടെ നമ്മൾ തൗബ ചെയ്ത നമ്മുടെ പാപമൊക്കെ നമ്മൾ മറന്നു ഞാൻ ഒക്കെ കഴിഞ്ഞു ഒക്കെ ഡീലായി ഇനിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്താ നമ്മുടെ അവസ്ഥ എന്താ തൗബിനെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താ ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മുടെ മനസ്സിനെ നമ്മളറിയാതെ നമ്മുടെ മനസ്സിനെ മയക്കിക്കളയുന്ന ദുനിയാവിനെ കുറിച്ച് ഗൗരവമായൊരു ധാരണ നമുക്ക് വേണം പരലോകത്തെ കുറിച്ചുള്ള നല്ലൊരു ബസീറത്വം നമുക്ക് വേണം അള്ളാഹു തഫീർ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പഠിക്കുക അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ബന്ധിപ്പിച്ച് ചിന്തിക്കുക ഞാൻ ചെയ്ത പാപങ്ങൾക്ക് അനന്തരഫലമായി ഞാൻ ഇന്ന് അനുഭവിക്കുന്നവർ ചില ആളുകളുണ്ട് വയസ്സാം കാലത്ത് ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഏത് അവയവത്തിലാണോ രോഗം ബാധിച്ചത് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ചില പാപങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മ വരും ചില ആളുകൾ കൈകൊണ്ട് ചെയ്ത പാപത്തിന് പ്രായമാകുന്ന കാലത്ത് കൈ കുഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ പല രീതിയിൽ കാണാൻ സാധിക്കും അത് അള്ളാഹുവിന്റെ ഒരു നടപടി അങ്ങനെയാണ് ഹറാമ് തിന്ന ആളുകൾ മക്കളെ വളർത്താൻ വേണ്ടി ഹറാമായിട്ട് കച്ചവടം ചെയ്ത ആളുകൾ ആ മക്കൾ നല്ല പ്രായത്തിലാവുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത് കാണാം അവർക്കതുകൊണ്ട് ആ മക്കളിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിച്ചാൽ കിട്ടൂല അവരെന്തിനും അതിന് പകരം വിഷമം അനുഭവിക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കായിദയിൽ അള്ളാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദുനിയാവിൽ അതുകൊണ്ട് ഇതൊരു മുഅ്മിൻ മനസ്സിലാക്കിയാൽ നാം പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ രണ്ടു ഗുണം ഒന്ന് കർമ്മങ്ങളിൽ മുന്നേറാം നന്മകളിൽ രണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാം അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞതുപോലെ അഹ്സിൻ കമ അഹ്സന അള്ളാഹു ഇലൈക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക അള്ളാഹു തആല നിന്നോട് നന്മ ചെയ്യുന്നത് പോലെ ഇഹ്സാൻ ചെയ്യുന്ന പോലെ നീ മറ്റുള്ളവരോടും ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നാം അവസാനിപ്പിക്കുകയാണ് അവസാനമായി പറയട്ടെ അള്ളാഹുവിനോട് സിദ്ഖുണ്ടാകുക ഏത് കാര്യത്തിനോടും ഏത് കർമ്മത്തിനോടും അള്ളാഹുവിനോട് സിദ്ഖുണ്ടാകുക ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു ലൈസ ലിൽ അബ്ദി ഷൈഉൻ അൻഫഉ മിന സിദ്ഖ് സിദ്ഖിനേക്കാൾ അള്ളാഹുവിനോടുള്ള സിദ്ഖിനേക്കാൾ റബ്ബിനോടുള്ള സിദ്ഖിനേക്കാൾ വേറൊന്നും അവന് ഏറ്റവും ഉപകാരമായിട്ടില്ല വമൻ സദഖ അല്ലാഹ ഫി ജമീഇ ഉമൂരി സനഅ അല്ലാഹു ലഹു ഫൗഖ മാ യസ്നഉ ലിഗൈരി അവന്റെ എല്ലാ കാര്യത്തിലും അവൻ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയാൽ മറ്റെല്ലാത്തിനെയും മുകളിലായിട്ട് അള്ളാഹു തആല അവനെ ആക്കും മൻകാനലില്ല കാൻ അള്ളാഹു ലഹു ആരാണ് അള്ളാഹുക്ക് വേണ്ടിയിട്ടാവുന്നത് അവന് വേണ്ടി അള്ളാഹു ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു അന ഇൻദ ലന്ന അബ്ദി ബി ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വന്നു വെക്കുന്നുവോ അതുപോലെയായിരിക്കും അവനുണ്ടാവുക അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ പറ്റി പഠിക്കുക എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് എങ്ങനെയാണ് വന്നു വെക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുക അള്ളാഹിന്റെ അസ്മാവുകളുടെ സിഫത്തുകളുടെ അള്ളാഹിനെ കുറിച്ച് അറിയുക എന്നിട്ട് അതുപോലെ അള്ളാഹിനെ കുറിച്ച് വന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കുക ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് മനസ്സിലാക്കാനും ഇതനുസരിച്ച് അമാലുകളിൽ മുന്നേറാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇനിയും കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാനും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും അങ്ങനെ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്ത് ഇഹ്സാൻ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് സഹോദരന്മാർ ഇപ്പോ നമ്മുടെ നാട്ടിലറിയാം നാട്ടിൽ ബാധിച്ചുള്ള കൊറോണ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ഒന്ന് രണ്ട് സഹോദരന്മാരുണ്ട് ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ ആയിട്ട് അള്ളാഹു തആല അവരുടെ അസുഖങ്ങൾ അള്ളാഹു തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു തആലയാണ് ഷാഫി അള്ളാഹു തആലയാണ് രോഗം നൽകുന്നവനും രോഗം മാറ്റുന്നവനും നമ്മൾക്ക് അതുപോലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു തആല കാത്തു സംരക്ഷിക്കുകയും ഇനി അതുപോലെ രോഗങ്ങൾ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് പ്രതിഫലം ഇഷ്ടിസാ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുലേക്ക് മടങ്ങാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു തആല മുസ്ലിം ഉമ്മത്തിന് എതിരെ ശത്രുക്കൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ഗോപ്യമായ നിലയ്ക്കുള്ള തന്ത്രങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിന്റെ യുവാക്കളെയും ഈ ഉമ്മത്തിൽ വളർന്നു വരുന്ന കുട്ടികളെയും നാം ഓരോരുത്തരെയും കാത്തു സംരക്ഷിച്ച് അള്ളാഹുവിനെയും ദീനിനെയും കുറിച്ച് ഏറ്റവും നല്ല ഫഹ്മ് ഏറ്റവും നല്ല രീതിയിലുള്ള അറിവ് മനസ്സിലാക്കൽ അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ അഖൂല ഖൗലി ഹാദാ അസ്തഗ്ഫിറു അല്ലാഹി ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته